ഷെർലക് ഹോംസ് സമ്പൂർണ്ണ കൃതികൾ, വിസ്റ്റീരിയ ലോഡ്ജ്, മിസ്റ്റർ ജോൺ സ്കോട്ട് എക്ലേസിനുണ്ടായ വിചിത്ര അനുഭവം. ആ ദിവസത്തെപ്പറ്റി എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. തണുത്തുറഞ്ഞ ഒരു ദിവസം, കൂടെ ശീതക്കാറ്റും. 1892 മാർച്ച് അവസാനമാണ് സംഭവം. ഞാനും ഹോംസും കൂടി ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോംസിനൊരു കമ്പി സന്ദേശം ലഭിച്ചു. അത് വായിച്ചിട്ട് അദ്ദേഹം എന്തോ മറുപടി കുറിച്ചു കൊടുത്തു. ഒന്നും പറഞ്ഞില്ലെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഹോംസിൻ്റെ മുഖം ചിന്താവിഷ്ടമായി കാണപ്പെട്ടു. അദ്ദേഹം ഇടമുറിയാതെ പുകവലിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ ഒളിക്കണ്ണിട്ട് ടെലഗ്രാമിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു. ഒരു കുസൃതിച്ചിരി ആ കണ്ണുകളിൽ മിന്നി മറന്നു. വാട്സൺ, നിങ്ങളൊരു സാഹിത്യകാരനാണല്ലോ. വിചിത്രം എന്ന വാക്കിന് നിങ്ങൾ എന്താണ് അർത്ഥം പറയുക? അസാധാരണം, അത്ഭുതകരം, ഞാൻ പറഞ്ഞു. എൻ്റെ അർത്ഥവിവരണം കേട്ട് അദ്ദേഹം തലകുലുക്കി. ഇതിലധികം ചില അർത്ഥങ്ങൾ കൂടി അതിന് കാണുമെന്ന് തോന്നുന്നു. ഹോംസ് തുടർന്നു. ദുരന്തമെന്നോ ഭീകരമെന്നോ വല്ല അർത്ഥവും ഉണ്ടാകാനാണ് സാധ്യത. പാവപ്പെട്ട വായനക്കാരെ ദ്രോഹിക്കാനായി നിങ്ങൾ എഴുതി വച്ചിട്ടുള്ള കുറേ വിവരണങ്ങളുണ്ടല്ലോ, അവയൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പറഞ്ഞ വിചിത്രം എന്ന പദം കുറ്റവാളികളുടെ മനസ്സിൽ എത്ര ആഞ്ഞു പതിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ മനസ്സിലാകും. ചെമ്പൻമുടിക്കാരായ ആ മനുഷ്യരുടെ നിസ്സാര കാര്യം തന്നെ ഒന്ന് ആലോചിക്കൂ. തുടക്കം മുതലേ ആ വിവരണം വിചിത്രമായിരുന്നു. എന്നിട്ട് കൊള്ള ചെയ്യാനുള്ള ഒരു വിഫല ശ്രമത്തിലാണ് അത് ചെന്ന് അവസാനിച്ചത്. അല്ലെങ്കിൽ മറ്റൊന്നു പറയാം, അങ്ങേയറ്റം വിചിത്രമായ അക്കാര്യം ഓർക്കുന്നുണ്ടാവുമല്ലോ. 5 ഓറഞ്ച് ഗുരുവിൻ്റെ കാര്യത്തിൽ തുടങ്ങി ഗൂഢാലോചനയിലും കൊലപാതകത്തിലും പര്യവസാനിച്ച കഥ വിചിത്രം. ആ പദം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഹോംസ് കമ്പി സന്ദേശം ഉച്ചത്തിൽ വായിച്ചു. അത്യന്തം അവിശ്വസനീയവും വിചിത്രവുമായൊരു അനുഭവം ഉണ്ടായിരിക്കുന്നു. താങ്കളുടെ ഉപദേശം തേടാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണോ? സ്കോട്ട് എക്ലീസ്, പോസ്റ്റ് ഓഫീസ്, ചാരിങ് ക്രോസ്. ഇത് പുരുഷനോ സ്ത്രീയോ? ഞാൻ ചോദിച്ചു. ഓഹോ, പുരുഷൻ തന്നെ. മറുപടിക്കുള്ള പണവുമടച്ച് ഇങ്ങനെ ഒരു കമ്പി അടിക്കാൻ ഒരു സ്ത്രീയും ഒരിക്കലും തയ്യാറാവുകയില്ല. സ്ത്രീയായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും എത്തുമായിരുന്നു. നിങ്ങൾ അയാളെ കാണുന്നുണ്ടോ? വാട്സൺ, കേണൽ കാരത്തേസ് എന്ന സ്ഥാപനം നാം അടച്ചു പൂട്ടിയിട്ടില്ലേ? അതിൽ പിന്നെ ഞാൻ വല്ലാതെ ബോറടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിശീഘ്രം കുതിച്ചു പാഞ്ഞ് ചിന്നിച്ചിതറുന്ന ഒരു യന്ത്രം പോലെയാണ് എൻ്റെ മനസ്സ്. കാരണം കിട്ടേണ്ട പണിയല്ല അതിന് കിട്ടുന്നത്. ജീവിതം വെറും സാധാരണമായി. കയ്യിൽ കിട്ടുന്ന കടലാസുകൾ വെറും ശുഷ്കം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലെ സാഹസികത്വവും ആകർഷകത്വവും എന്നേക്കുമായി പോയി മറഞ്ഞതുപോലെ തോന്നുന്നു. എത്ര നിസാരമായാലും പുതിയൊരു പ്രശ്നം കിട്ടിയാൽ ഞാൻ ഏറ്റെടുക്കാതിരിക്കുമോ? അപ്പോൾ പിന്നെ നിങ്ങളുടെ ചോദ്യം ഉദിക്കുന്നില്ല. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ ഇതാ നമ്മുടെ കക്ഷി തന്നെ വരുന്നു. ആരോ കോണിപ്പിടി കയറുന്ന ശബ്ദം, സൂക്ഷ്മതയോടെയുള്ള കാൽവെപ്പുകൾ. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മാന്യനായൊരു മനുഷ്യൻ മുറിയിലേക്ക് കടന്നു വന്നു. ഉറച്ചു നീണ്ട ശരീരം, മീശ നരച്ചിട്ടുണ്ട്. ഒരു ഉഗ്രൻ പ്രതാപശാലിയുടെ രൂപഭാവങ്ങൾ. അത് കണ്ടാൽ തന്നെ അയാളുടെ ജീവിതകഥകളൊക്കെ ഏതാണ്ട് ഊഹിക്കാം. അടി മുതൽ മുടിവരെ യാഥാസ്ഥിതികൻ, ഈശ്വരവിശ്വാസി, നല്ല പൗരൻ, തികഞ്ഞ പഴമക്കാരനും പാരമ്പര്യവാദിയും. പക്ഷേ പ്രകൃതിയുള്ള ശാന്തതയെ എന്തോ അസാധാരണ സംഭവം ഭംഗപ്പെടുത്തിയിരിക്കുന്നു. മുഖത്തെ കുറ്റിരോമങ്ങളിലും തുടുത്ത മുഖത്തും കോപിഷ്ടമായ കവിൽത്തടങ്ങളിലും ധൃതിയും ഉത്കണ്ഠയും ബാധിച്ച പെരുമാറ്റത്തിലും അതിൻ്റെ പ്രതിഫലനം കാണാം. അങ്ങേയറ്റം അസാധാരണവും അഹിതവുമായ ഒരനുഭവം എനിക്കുണ്ടായിരിക്കുന്നു, അയാൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒട്ടും സാധ്യതയില്ലാത്ത ക്രൂരമായൊരു സംഭവമാണത്. ഞാനൊരു വിശദീകരണം തരാം, അത് കേട്ടേ മതിയാവും. അയാൾ വീർപ്പുമുട്ടി കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. മിസ്റ്റർ സ്കോട്ട് എക്ലീസ്, നിങ്ങൾ ഇരിക്കണം, ഹോംസ് വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ആദ്യമേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? സർ, ഇത് പോലീസിൻ്റെ കയ്യിൽ പോകേണ്ട ഒരു കാര്യമല്ല. എനിക്ക് പറയാനുള്ളത് കേട്ടുകഴിയുമ്പോൾ ഇത് വെറുതെ കളയേണ്ട ഒരു കാര്യമല്ലെന്ന് താങ്കൾക്ക് മനസ്സിലാകും. പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ എന്ന വർഗത്തെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലെങ്കിലും താങ്കളുടെ മഹത്വത്തെപ്പറ്റി മനസ്സിലാക്കാത്ത ഒരാളല്ല ഞാൻ. ശരി, കൊള്ളാം. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, സംഭവം നടന്ന ഉടൻ തന്നെ നിങ്ങൾ എത്താഞ്ഞത് എന്താണ്? എന്താണ് ചോദിച്ചത്? ഹോംസ് വാച്ചിലേക്ക് നോക്കി. ഇപ്പോൾ സമയം 2:45. നിങ്ങൾ കമ്പി അടിച്ചത് 1 മണിക്കാണ്. എന്നാൽ നിങ്ങൾ അതിരാവിലെ ഉറക്കമുണർന്നതു മുതൽ അസ്വസ്ഥനാണെന്നും ദിനകൃത്യങ്ങൾ പോലും നടത്തിയിട്ടില്ലെന്നും ആർക്കാണ് മനസ്സിലാകാത്തത്? നിങ്ങൾ വസ്ത്രം പോലും മാറിയിട്ടില്ലല്ലോ. അയാൾ തൻ്റെ ഒതുക്കി വയ്ക്കാത്ത തലമുടിയിലും ഷേവ് ചെയ്തിട്ടില്ലാത്ത മുഖത്തും സാവധാനം തടവി. മിസ്റ്റർ ഹോംസ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ ദിനകൃത്യങ്ങളെപ്പറ്റി ചിന്തിച്ചതേയില്ല. ആ നശിച്ച വീട്ടിൽ നിന്ന് പുറത്തു കടന്നതിലുള്ള സന്തോഷമേ എനിക്കുള്ളൂ. ഞാൻ ഇവിടെ വരുന്നതുവരെ പലവിധ അന്വേഷണങ്ങളുമായി ഓടി നടക്കുകയായിരുന്നു. വാടക വീടുകളുടെ ഏജൻറ്റുമാരുടെ അടുക്കൽ ഞാൻ പോയി. മിസ്റ്റർ ഗാർഷ്യ കൃത്യമായി വാടക അടയ്ക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. വിസ്റ്റീരിയ ലോഡ്ജിൻ്റെ കാര്യത്തിൽ യാതൊരു കുഴപ്പവുമില്ല അത്രേ. ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വരട്ടെ, നിങ്ങളും എൻ്റെ സുഹൃത്തായ വാട്സനെ പോലെയാണ്. അയാൾക്കൊരു സ്വഭാവമുണ്ട്, വല്ലതും പറഞ്ഞാൽ തുടങ്ങേണ്ടടുത്ത് വെച്ച് തുടങ്ങില്ല. നിങ്ങളെല്ലാം കൃത്യമായി ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. കാര്യങ്ങൾ നടന്ന ക്രമത്തിന് എന്താണ് നടന്നതെന്ന് കൃത്യമായി എനിക്കറിയാം. ഇങ്ങനെ മുഖം വടിക്കാതെയും മുടി ചീകാതെയും ഈ വികൃതമായ വേഷത്തിൽ ഉപദേശവും സഹായവും തേടി നിങ്ങൾ തിരിച്ചതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? ഇത് കേട്ട് എഗ്ലീസ് മുഖം കുനിച്ചിരുന്നു. പതിവില്ലാത്ത രീതിയിലുള്ള തൻ്റെ രൂപഭാവങ്ങളെപ്പറ്റി അയാൾക്ക് പശ്ചാത്താപം തോന്നി. ഇതൊക്കെ വളരെ മോശമായിപ്പോയി എന്നെനിക്കറിയാം. മിസ്റ്റർ ഹോംസ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായതായി എനിക്കറിവില്ല. എന്നാൽ അസാധാരണമായി ഈ സംഭവത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. അതൊക്കെ കേട്ടു കഴിയുമ്പോൾ ഞാൻ കുറ്റക്കാരനല്ലെന്ന് താങ്കൾ പറയും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അയാളുടെ വിവരണം മുളയിലെ വാടിപ്പോയി. ആരൊക്കെയോ കയറി വരുന്ന ശബ്ദം പുറത്ത് കേൾക്കുന്നു. മിസ്സിസ് ഹഡ്സൺ കതക് തുറന്നപ്പോൾ നല്ല ചുറുചുറുക്കുള്ള രണ്ടുപേർ കയറി വന്നു. ഉദ്യോഗസ്ഥന്മാരാണെന്ന് കണ്ടാൽ അറിയാം. അവരിൽ ഒരാളെ ഞങ്ങൾക്ക് നന്നായി അറിയാം. സ്കോട്ട്ലാൻഡ് യാർഡിലെ ഇൻസ്പെക്ടർ ഗ്രെഗ്സൺ. പരിമിതികളുണ്ടെങ്കിലും ചുണയും ധൈര്യവുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ ഹോംസിൻ്റെ കൈപിടിച്ച് കുലുക്കി. അതിനുശേഷം കൂടെ വന്ന ആളിനെ പരിചയപ്പെടുത്തി. സിറ്റി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബെയ്ൻസ്. മിസ്റ്റർ ഹോംസ്, ഞങ്ങൾ ഒന്നിച്ച് വേട്ടയ്ക്കിറങ്ങിയതാണ്. അതിപ്പോൾ ഈ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഗ്രെഗ്സൺ ഞങ്ങളുടെ സന്ദർശകനെ സൂക്ഷിച്ചു നോക്കി. വേട്ടപ്പട്ടിയുടെ നോട്ടം. ലീയിലുള്ള പോഫാം ഹൗസിലെ മിസ്റ്റർ ജോൺ സ്കോട്ട് എക്ലീസ് നിങ്ങളല്ലേ? അതേ, ഞാൻ തന്നെ. രാവിലെ മുതൽ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ടെലഗ്രാമിൻ്റെ സൂചന വച്ചാണ് നിങ്ങൾ ഇയാളെ പിന്തുടർന്നത്, സംശയമില്ല, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, ശരിയാണ്, ചാരിങ് ക്രോസ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്കൊരു തുമ്പ് കിട്ടിയത്. അങ്ങനെ ഇവിടെയും എത്തി. എന്നാൽ ഒരു കാര്യം, നിങ്ങളെന്തിന് എന്നെ തേടി ഇറങ്ങി? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? മിസ്റ്റർ സ്കോട്ട് എക്ലീസ്, നിങ്ങളുടെ ഒരു മൊഴിയാണ് വേണ്ടത്. എഷറിന് സമീപമുള്ള വിസ്റ്റീരിയ ലോഡ്ജിലെ മിസ്റ്റർ അലോഷ്യസ് ഗാർഷ്യയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഞങ്ങൾക്കറിയണം. എക്ലീസ് ഇത് കേട്ട് സ്തംഭിച്ചിരുന്നു. അയാൾ തുറച്ചു നോക്കി. പരിഭ്രാന്തമായ ആ മുഖം വിളറി. മരിച്ചെന്നോ? അയാൾ മരിച്ചെന്നോ? മരിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ തന്നെ, അയാൾ മരിച്ചുപോയി. എങ്ങനെയാണിത് സംഭവിച്ചത്? വല്ല അപകടവുമാണോ? കൊലപാതകം. ഭൂമിയിൽ മറ്റൊരുത്തനും ഇല്ലെങ്കിലേ മറിച്ച് സംശയിക്കാനുള്ളൂ. എൻ്റെ ദൈവമേ, ഇത് കുറേ ഭയങ്കരമായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കെന്നെ സംശയമുണ്ടെന്നല്ലേ? കൊല്ലപ്പെട്ടയാളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങളുടെ ഒരു കത്ത് കിട്ടി. കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ചെല്ലുന്നതിന് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നതായി അതിൽ നിന്ന് വ്യക്തമായി. ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. ഓഹോ, നിങ്ങളവിടെ പോയിരുന്നു അല്ലേ? ഔദ്യോഗിക കുറിപ്പുകൾ എഴുതാനുള്ള ബുക്ക് അദ്ദേഹം പുറത്തെടുത്തു. ഗ്രെഗ്സൺ, ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് ആകെ കൂടി വേണ്ടത് വെറുമൊരു മൊഴിയാണ് അല്ലേ? മിസ്റ്റർ സ്കോട്ട് എക്ലീസിന് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള കടമ എനിക്കുണ്ട്. ഈ മൊഴി അയാൾക്കെതിരായി തന്നെ ഉപയോഗിച്ചെന്ന് വരാം. നിങ്ങൾ ഈ മുറിയിലേക്ക് കടന്നപ്പോൾ മിസ്റ്റർ എക്ലീസ് ആ കഥ ഞങ്ങളോട് പറയാൻ തുടങ്ങുകയായിരുന്നു. വാട്സൺ, ഇയാൾക്കല്പം ബ്രാൻഡിയും സോഡയും കൊടുക്കൂ. അതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. മിസ്റ്റർ എക്ലീസ്, നിങ്ങളുടെ കഥ തുടങ്ങിക്കൊള്ളൂ. ഇവിടെ വേറെ ചിലർ ഇരിക്കുന്ന കാര്യം കണക്കാക്കേണ്ട. എല്ലാം തുറന്നു പറയണം. കൊടുത്ത ബ്രാൻഡി മുഴുവൻ അയാൾ ആർത്തിയോടെ കുടിച്ചു. ആ മുഖം വീണ്ടും വീണ്ടും തുടുത്തുച്ചു വന്നു. ഇൻസ്പെക്ടറുടെ നോട്ട്ബുക്കിലേക്ക് എക്ലീസ് ഒന്ന് ഒളിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ സംശയം നിഴലിട്ടിരുന്നു. തൻ്റെ അസാധാരണമായ കഥയിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞു. അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരവിവാഹിതനാണ്. നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി നടന്ന എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടൊരു ഗുണം കിട്ടി. കണക്കില്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. ബിയർ നിർമ്മാതാവായിരുന്ന മെൽവില്ലിയുടെ കുടുംബവുമായി എനിക്ക് സൗഹൃദമുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഏതാനും ദിവസം മുമ്പ് ഗാർഷ്യ എന്ന യുവാവിനെ പരിചയപ്പെട്ടത്. അയാൾ സ്പാനിഷ് വംശജനാണെന്നും എംബസിയുമായി എന്തോ ബന്ധമുണ്ടെന്നുമാണ് അറിഞ്ഞത്. ഗാർഷ്യ നന്നായി ഇംഗ്ലീഷ് പറയും. നല്ല പെരുമാറ്റം. കാഴ്ചയിലും പരമയോഗ്യം. ഇത്ര സുന്ദരനായൊരു ചെറുപ്പക്കാരനെ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്ങനെയോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. ആദ്യമൊക്കെ എനിക്ക് അയാളോടൊരു കൗതുകമാണ് തോന്നിയത്. അന്നു തമ്മിൽ കണ്ട് രണ്ടു ദിവസത്തിനകം വീട്ടിൽ വന്ന് അയാൾ എന്നെ കണ്ടു. അങ്ങനെ ഒടുവിൽ അയാളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. എഷറിനും ഓക്സ്ഫോർഡിനും ഇടയ്ക്കാണ് ഗാർഷ്യയുടെ താമസം, വിസ്റ്റീരിയ ലോഡ്ജിൽ. അവിടെ ഏതാനും ദിവസം താമസിക്കണമെന്ന് അയാൾ നിർബന്ധിച്ചിരുന്നു. ക്ഷണമനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഞാൻ എഷറിലേക്ക് പോയി. വീട്ടിലെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ അയാൾ എന്നോട് പറഞ്ഞിരുന്നു. കൂടെ വിശ്വസ്തനായൊരു വേലക്കാരനുണ്ട്. ഗാർഷ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആ മനുഷ്യനാണ്. അയാളും സ്പെയിൻകാരനാണ്. ഇംഗ്ലീഷ് പറയാനറിയാം. വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നോക്കും. ഇതിനു പുറമെ ഒരു പാചകക്കാരൻ കൂടിയുണ്ട്. ഗാർഷ്യയ്ക്ക് യാത്രക്കിടയിൽ കിട്ടിയതാണ്. നന്നായി പാചകം ചെയ്യും. അയാൾ നീഗ്രോ വംശജനാണ്. അതൊരു അസാധാരണ വസതിയാണെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർത്തു. സറിയുടെ ഹൃദയസ്ഥാനത്ത് അത് കണ്ടെത്താം. നേരിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിലുമധികം അസാധാരണത്വം അതിനുണ്ടെന്ന് മനസ്സിലായി. അവിടേക്ക് ഞാൻ കാർ ഓടിച്ചു പോയി. എഷറിൽ നിന്ന് തെക്കുവശത്തു കൂടി 2 മൈൽ പോയാൽ മതി. നല്ല വലുപ്പമുള്ളൊരു വീടാണത്. റോഡിലേക്ക് പുറന്തിരിഞ്ഞാണ് നിൽപ്പ്. അതിനാൽ വീടിൻ്റെ മുൻവശത്തേക്കുള്ള വഴി വളഞ്ഞാണ് കിടക്കുന്നത്. മുറ്റത്ത് ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. പുല്ലു പിടിച്ച് ആ വഴിയിലൂടെ കാറോടിച്ച് ഞാൻ വീടിൻ്റെ മുൻവശത്തെത്തി. കതക് പാടുകൾ വീണ് പഴകി ദ്രവിച്ചിരിക്കുന്നു. റിപ്പയർ ചെയ്യാത്തത് മൂലം ഏത് നിമിഷവും ഉരുണ്ടടിച്ച് വീഴാവുന്ന അവസ്ഥയിലാണ് വീട്. ഇതൊക്കെ കണ്ടപ്പോൾ അയാളെപ്പറ്റി വിശദവിവരങ്ങൾ അറിയാതെ ഇങ്ങനെയൊരു സന്ദർശനത്തിന് ഇറങ്ങി തിരിച്ചത് ബുദ്ധിയായോ എന്ന സംശയം എനിക്കുണ്ടായി. ഗാർഷ്യ തന്നെ വന്ന് കതക് തുറന്ന് എന്നെ സ്വീകരിച്ചു. അതിരുകടന്ന ഉപചാരങ്ങൾ അയാൾ കാണിച്ചു. അവിടുത്തെ കാര്യസ്ഥനായ വേലക്കാരൻ എന്നെ കിടക്കമുറിയിലേക്ക് നയിച്ചു. അകവും പുറവും കറുത്തൊരു മനുഷ്യൻ. കിടപ്പുമുറി സർവത്ര അലങ്കോലപ്പെട്ടിരിക്കുന്നു. അത്താഴം കഴിക്കാനിരുന്ന ഞങ്ങൾ അതും ഇതും സംസാരിച്ചു. എന്നെ രസിപ്പിക്കാൻ വീട്ടുകാരൻ നന്നേ ശ്രമിച്ചെങ്കിലും അയാളുടെ ചിന്ത പതറുന്നതായി എനിക്ക് തോന്നി. അസ്വസ്ഥനായി സംഭ്രമം ചിത്തനായി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്കൊന്നും പിടിയിട്ടിയില്ല. അയാൾ ഇടയ്ക്കിടെ മേശപ്പുറത്ത് താളം പിടിക്കുകയും നഖം കടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ആൾ വളരെ അക്ഷമനായി മനോനിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത്താഴം പോലും രുചിപ്രദമായിരുന്നില്ല. അത് ഭംഗിയായി വിളമ്പി തരിക പോലും ചെയ്തില്ല. മുരടനും ഗൗരവക്കാരനുമായ ഭൃത്യൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ലായിരുന്നു. വല്ല ഒഴുകഴിവ് പറഞ്ഞ് അന്ന് തന്നെ തിരികെ വീട്ടിൽ പോകാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. ഇത് ഞാൻ സത്യം പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും അന്വേഷിക്കുന്ന കാര്യത്തിൽ വെളിച്ചം വീശാനുതകുന്ന ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ആ സമയത്ത് അതേപ്പറ്റി ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചിരുന്നില്ല. അത്താഴം കഴിയാറായപ്പോൾ വേലക്കാരൻ എന്തോ ഒരു കുറിപ്പ് ഗാർഷ്യയുടെ കയ്യിൽ കൊടുത്തു. അത് വായിച്ചതോടെ അയാൾ കൂടുതൽ ചിന്താധീനനായി. സംസാരമൊക്കെ നിർത്തി ഇടതടവില്ലാതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സുഹൃത്ത് എന്തോ ചിന്താക്കുഴപ്പത്തിലാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും എന്തിനെ ചൊല്ലിയാണ് ഈ വിഷമമെന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ 11 മണിയായി കാണും. കുറേ കഴിഞ്ഞപ്പോൾ ഗാർഷ്യ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി. ഞാൻ മണിയടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഈ അസമയത്ത് എന്നെ അസഹ്യപ്പെടുത്തിയതിൽ അയാൾ ക്ഷമ ചോദിക്കുകയും സമയം ഏതാണ്ട് 1 മണിയായെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അധികം കഴിയുന്നതിനു മുമ്പ് ഞാൻ ഉറക്കം പിടിച്ചു. വെളുക്കുവോളം സുഖമായി കിടന്നുറങ്ങി. എൻ്റെ കഥയുടെ അമ്പരപ്പിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. ഉണർന്നപ്പോൾ നേരം നന്നേ പുലർന്നിരുന്നു. ഞാൻ വാച്ചിലേക്ക് നോക്കി. 9 മണിയാകാൻ തുടങ്ങുന്നു. എന്നെ 8 മണിക്ക് തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. ആരും വിളിക്കാഞ്ഞതെന്ന് അത്ഭുതപ്പെട്ടു. അവിടുത്തെ വേലക്കാരനെ പലവട്ടം തിരക്കി. ഇലക്ട്രിക് ബെൽ അടിച്ചു നോക്കി. യാതൊരു അനക്കവുമില്ല. വീണ്ടും വീണ്ടും ബെല്ലടിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. ഇലക്ട്രിക് ബെൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ലെന്ന് ഞാൻ ഊഹിച്ചു. തുണിയൊക്കെ വാരിയെടുത്ത് ഞാൻ താഴത്തെ നിലയിലേക്ക് കുതിച്ചു. അല്പം ചൂടുവെള്ളമെങ്കിലും കിട്ടാത്തത് കൊണ്ട് എനിക്ക് അത്യധികം കോപം തോന്നി. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അപ്പോൾ എനിക്കുണ്ടായ പരിഭ്രമം നിങ്ങൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഹാളിൽ കിടന്ന് ഞാൻ ബഹളം വെച്ചു. എന്നിട്ടും ആരുടെയും അനക്കമില്ല. ഞാൻ ഓരോ മുറിയിലും കയറി നോക്കി. ആരെയും കാണാനില്ല. വീട്ടുകാരൻ അയാളുടെ കിടപ്പുമുറി ആ രാത്രിയിൽ നേരത്തെ എന്നെ കാണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്ന് കതകിന് മുട്ടി നോക്കി. യാതൊരു മറുപടിയുമില്ല. കതക് തുറന്ന് അകത്തു കിടന്നു. ശുദ്ധശൂന്യം. അവിടെ ആൾ കിടന്ന ലക്ഷണമേയില്ല. മറ്റുള്ളവരോടൊപ്പം അയാളും കടന്നിരിക്കുന്നു. വിദേശിയായ വീട്ടുകാരൻ, വിദേശിയായ വേലക്കാരൻ, വിദേശിയായ പാചകക്കാരൻ, എല്ലാവരും ആ രാത്രിയിൽ സ്ഥലം വിട്ടു. വിസ്തീരിയ ലോഡ്ജിലേക്കുള്ള എൻ്റെ സന്ദർശനം ഇങ്ങനെയാണ് പര്യവസാനിച്ചത്. ഷെർലക് ഹോംസ് കൈ തിരുമ്മിക്കൊണ്ട് കുടുകുടാ ചിരിച്ചു. തൻ്റെ പക്കലുള്ള അസാധാരണ സംഭവങ്ങളുടെ പരമ്പരയിലേക്ക് അതിവിചിത്രമായി ഒന്നുകൂടി വന്നു ചേർന്നല്ലോ എന്ന് അദ്ദേഹം സന്തോഷിച്ചു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നിങ്ങളുടെ ഈ അനുഭവം അനുപമമാണ്. സർ, നിങ്ങൾ പിന്നെ എന്താണ് ചെയ്തത്? ഹോംസ് ചോദിച്ചു. ഞാൻ വളരെയേറെ പരിഭ്രാന്തനായിരുന്നു. വെറുമൊരു തമാശയ്ക്ക് വേണ്ടി അവരെന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന തോന്നലാണ് എനിക്കാദ്യമുണ്ടായത്. എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ വെളിയിലിറങ്ങി. ഹാളിൻ്റെ കതക് വലിച്ചടച്ചു. അങ്ങനെ യശറിനോട് യാത്ര പറഞ്ഞു. ബാഗ് ഞാൻ തൂക്കി പിടിച്ചിരുന്നു. ഗാർഷ്യ ആ വീട് വാടകയ്ക്കെടുത്തിരുന്നത് അല്ലൻ പ്രദേശ് എന്ന ഏജൻറ്റുമാരിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഗ്രാമത്തിലെ പ്രമുഖ വസ്തു ഏജൻറ്റുമാരാണ് അല്ലൻ പ്രദേശ്. അവരെ കണ്ടുപിടിച്ച് വാടക കൊടുക്കാതെ ഗാർഷ്യയും കൂട്ടുകാരും കടന്നു കളഞ്ഞതാവുമോ എന്നറിയാൻ ശ്രമിച്ചു. എന്നാൽ വാടക മുൻകൂർ അടച്ചിട്ടുണ്ടെന്നാണ് ഏജൻറ്റ് പറഞ്ഞത്. പിറ്റെ പട്ടണത്തിൽ പോയി സ്പാനിഷ് എംബസിയിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരാളെപ്പറ്റി അവർ കേട്ടിട്ടേയില്ല. ഗാർഷ്യയെ ആദ്യം കണ്ടത് മെൽവില്ലിയുടെ വീട്ടിൽ വെച്ചാണല്ലോ. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. പക്ഷേ അദ്ദേഹത്തിന് ഗാർഷ്യയെപ്പറ്റി എനിക്കുള്ള അത്ര പോലും വിവരമില്ല. ഒടുവിൽ നിങ്ങൾക്ക് കമ്പി അടിക്കുകയും മറുപടി കിട്ടിയതനുസരിച്ച് ഇങ്ങോട്ട് പോരുകയുമായിരുന്നു ചെയ്തത്. വിഷമം പിടിച്ച കാര്യങ്ങളിൽ ഉപദേശം നൽകാൻ കഴിയുന്ന ഒരാളാണ് താങ്കളെന്ന് എനിക്കറിയാം. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവെന്നും എന്തോ ദുരന്തം സംഭവിച്ചിരിക്കുന്നുവെന്നും ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മാത്രമാണ്. ഞാൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് ആണയിടാം. അതിനപ്പുറം ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. എന്നെക്കൊണ്ട് സാധ്യമായ ഏതു വിധത്തിലും നിയമപരമായ അന്വേഷണത്തെ സഹായിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. മിസ്റ്റർ സ്കോട്ട് എക്ലീസ്, എനിക്കതറിയാം, വളരെ സന്തുഷ്ടമായ സ്വരത്തിൽ ഗ്രെഗ്സൺ പറഞ്ഞു. ഞങ്ങൾ ശേഖരിച്ച വസ്തുതകളുമായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100% ഒത്തുപോകുന്നു. നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലഭിച്ച കുറിപ്പിൻ്റെ കാര്യമുണ്ടല്ലോ, അതുതന്നെ ഒരു ദൃഷ്ടാന്തമാണ്. ആ കുറിപ്പ് അയാൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ഞാൻ ശ്രദ്ധിച്ചു. ഗാർഷ അത് ചുരുട്ടിക്കൂട്ടി തീയിലെറിഞ്ഞു. മിസ്റ്റർ ബെയ്ൻസ്, ഇതേപ്പറ്റി നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? ബെയ്ൻസ് ദൃഢശരീരനാണ്. അരുണിമയാർന്ന നിറം, ഉദ്ധത ഭാവം, അസാധാരണമാംവിധ പ്രകാശമാനമായ കണ്ണുകൾ, തടിച്ച പുരികങ്ങൾക്ക് കീഴിൽ ആ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുന്നു. സാവധാനം പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കടലാസ് തുണ്ട് പോക്കറ്റിൽ നിന്നെടുത്തു. പലതായി മടക്കിയ വിവരണമായ കടലാസ്. ഗ്രിക്സൺ, മിസ്റ്റർ ഹോംസ്, ദൈവത്തിന് സ്തുതി, ഭാഗ്യത്തിന് ആ കുറിപ്പ് തീയിൽ വീണിരുന്നില്ല. ബെയ്ൻസ് അത് കണ്ടെടുത്തു. അവരെ അഭിനന്ദിച്ച് ഹോംസ് തലകുലുക്കി. നിങ്ങൾ ആ വീട് നന്നായി പരിശോധിച്ചിട്ടുണ്ടാവണം, അല്ലാത്ത പക്ഷം ഈ തുണ്ടുകടലാസ് കണ്ടുകിട്ടുകയില്ലല്ലോ. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതാണ് എൻ്റെ അന്വേഷണ രീതി. മിസ്റ്റർ ഗ്രെഗ്സൺ, ഞാനിത് വായിക്കാമോ? ബെയ്ൻസ് ചോദിച്ചു. ഗ്രെഗ്സൺ തലകുലുക്കി സമ്മതിച്ചു. സാധാരണ ഇനത്തിൽപ്പെട്ട കാൽഷീറ്റ് കടലാസിലാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. നല്ല മൂർച്ചയുള്ള കത്രിക കൊണ്ട് അത് രണ്ട് കഷ്ണമായി മുറിച്ചിട്ടുണ്ട്. അവ മൂന്നായി മടക്കി ഇളം നീല നിറത്തിലുള്ള മെഴുകുകൊണ്ട് സീൽ ചെയ്തിട്ടുണ്ട്. പരന്ന അണ്ഡാകൃതിയിലുള്ള എന്തോ സാധനം കൊണ്ട് ധൃതി പിടിച്ച് മെഴുകിന് മുകളിൽ അമർത്തിയിരിക്കുന്നു. മിസ്റ്റർ ഗാർഷ്യ, വിസ്റ്റീരിയ ലോഡ്സ് എന്നാണ് മേൽവിലാസം എഴുതിയിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ സ്വന്തം നിറങ്ങൾ, നീലയും വെള്ളയും. നീല തുറക്കുക, വെള്ള അടയ്ക്കുക. പ്രധാന കോണിപ്പടി, ഒന്നാമത്തെ ഇടനാഴി, ഏഴാമത് വലത്ത്, നീലക്കമ്പിളി. ദൈവം നടത്തട്ടെ. ഡി, ഒരു മുനകൂർത്ത പേന കൊണ്ട് ഏതോ ഒരു സ്ത്രീയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മേൽവിലാസം മറ്റൊരു പേന കൊണ്ട് വേറൊരാൾ എഴുതിയതാണ്. നോക്കൂ, ഇത് കുറേ കൂടി തടിച്ച വലിയ അക്ഷരങ്ങളാണ്. ഇത് വളരെ ശ്രദ്ധേയമായൊരു കുറിപ്പാണ്, അതിൽ നോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ബെയ്ൻസ്, ഈ കുറിപ്പ് കണ്ടുപിടിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് നിങ്ങളെ അഭിനന്ദിക്കുക തന്നെ വേണം. മറ്റു ചില ചെറിയ കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഈ സീൽ വെച്ചിരിക്കുന്നത് ഉടുപ്പിൻ്റെ കയ്യിലെ പരന്ന ബട്ടൺസ് കൊണ്ടാണെന്ന് തീർത്തു പറയാം. മറ്റെന്തിനാണ് ഇങ്ങനെയൊരു രൂപമുള്ളത്? വളഞ്ഞ ഒരു നഖം വെട്ടിയാണ് കത്രികയായി ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് തുണ്ടുകളിലും ഒരേ തരത്തിൽ നേരിയ വളവുകൾ പ്രത്യേകം കാണാം. ഇത് കേട്ട് ബെയ്ൻസ് കുലുങ്ങിച്ചിരിച്ചു. ഇതിൻ്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുത്ത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അല്പം കൂടി അവശേഷിച്ചിരുന്നു അല്ലേ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒഴികെ ഉള്ളടക്കത്തെപ്പറ്റി എനിക്കൊരു ചുക്കും പിടികിട്ടിയിട്ടില്ല. ഈ സംഭാഷണം നടക്കുമ്പോൾ മിസ്റ്റർ സ്കോട്ട് എക്ലീസ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. നിങ്ങൾ ഈ കുറിപ്പ് കണ്ടുപിടിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഞാൻ പറഞ്ഞതുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ ഗാർഷ്യക്ക് എന്തു സംഭവിച്ചു എന്ന കാര്യം ഇതുവഴിയും എനിക്കറിയില്ലായിരുന്നു. അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഗാർഷയുടെ കാര്യം ഉറപ്പായല്ലോ. ഇന്നു രാവിലെ ഓക്സ്ഫോർഡ് കോമണിൽ അയാൾ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. വിസ്തീരിയ ലോഡ്ജിൽ നിന്ന് അവിടേക്ക് കഷ്ടിച്ച് 1 മൈൽ ദൂരം വരും. അയാളുടെ തല അരഞ്ഞ് ചമ്മന്തിയായിട്ടുണ്ട്. മണൽചാക്ക് കൊണ്ടോ മറ്റോ ഉള്ള കനത്ത അടിയാണ് ഏറ്റിരിക്കുന്നത്. അയാൾക്ക് മുറിവേറ്റു എന്ന് പറയുന്നതിനേക്കാൾ ചതഞ്ഞരഞ്ഞു എന്ന് പറയുന്നതാവും ശരി. അതൊരു ഒഴിഞ്ഞ കോണാണ്. അവിടെ നിന്നും 1/4 മൈലിനുള്ളിൽ ഒരൊറ്റ വീട് പോലും ഇല്ല. ആദ്യത്തെ അടി പിന്നിൽ നിന്നും ഏറ്റതായിട്ടാണ് തോന്നുന്നത്. അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും അക്രമി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരുന്നുവെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം നിഷ്കരുണമായ ഒരാക്രമണമായിരുന്നു അത്, ഗ്രെഗ്സൺ പറഞ്ഞു. കവർച്ചയാണോ? അല്ലല്ല, കവർച്ചയ്ക്കുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെ വേദന തോന്നുന്നു, അത്യന്തം വേദനാജനകവും ഭയങ്കരവും, വിറയാർന്ന സ്വരത്തിൽ മിസ്റ്റർ സ്കോട്ട് എക്ലീസ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല. എൻ്റെ ആതിഥേയൻ രാത്രിയിൽ ഇറങ്ങിപ്പോയി ഇങ്ങനെയൊരു ദുരന്തം വലിച്ചു വെച്ചതിന് ഞാൻ ഒരു തരത്തിലും ഉത്തരവാദിയല്ല. ഈ കേസുമായി നിങ്ങൾ എന്നെ ബന്ധിപ്പിച്ചത് എന്തിനാണ്? സർ, അത് കാര്യമാകണ്ട, ഇൻസ്പെക്ടർ ബെയ്ൻസ് മറുപടി കൊടുത്തു. കൊല്ലപ്പെട്ട ആളുടെ പക്കൽ നിന്ന് ലഭിച്ച ഒരേ ഒരു രേഖ നിങ്ങളയച്ച കത്തായിരുന്നു. കൊലപാതകം നടന്ന ആ രാത്രിയിൽ അയാളോടൊപ്പം നിങ്ങളുണ്ടാവുമെന്നാണല്ലോ കത്തിൽ പറഞ്ഞിരുന്നത്. ആ കത്തിൻ്റെ കവറിൽ നിന്നാണ് കൊല്ലപ്പെട്ടയാളിൻ്റെ പേരും മേൽവിലാസവും ഞങ്ങൾക്ക് ലഭിച്ചത്. 9 മണിക്ക് ശേഷം ഞങ്ങൾ അയാളുടെ വാസസ്ഥാനത്തെത്തിയപ്പോൾ നിങ്ങളെയോ മറ്റാരെയെങ്കിലുമോ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വിസ്തീരിയ ലോഡ്ജിൽ അന്വേഷണം നടത്തുമ്പോഴേക്കും നിങ്ങളെ ലണ്ടനിൽ തിരയുന്നതിന് ഞാൻ ഗ്രെഗ്സിൻ്റെ പേർക്ക് കമ്പി അടിച്ചു. പിന്നെ ഞാൻ പട്ടണത്തിലെത്തി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെയും എത്തി. ഗ്രെഗ്സൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഔദ്യോഗികമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ സ്കോട്ട് എക്ലീസ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ വരണം. തീർച്ചയായും വരാം, അതും ഉടൻ തന്നെ. മിസ്റ്റർ ഹോംസ്, ഇതൊക്കെയാണെങ്കിലും താങ്കളുടെ സേവനം എനിക്ക് തുടർന്നും വേണം. സത്യം കണ്ടുപിടിക്കാൻ താങ്കൾക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ടി വരികയില്ലെന്ന് എനിക്കറിയാം. ഹോംസ് ബേസിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങളുടെ അന്വേഷണത്തിൽ ഞാൻ കൂടെ സഹകരിക്കുന്നതിൽ വിസമ്മതമൊന്നുമില്ലല്ലോ. സർ, ഞങ്ങൾക്ക് അതിൽ അത്യധികം സന്തോഷമേ ഉള്ളൂ. നിങ്ങളെല്ലാം ഭംഗിയായി ചെയ്തെന്ന് തോന്നുന്നു. ഞാനൊന്ന് ചോദിക്കുകയാണ്, അയാൾ കൊല്ലപ്പെട്ട സമയം ഏതെന്ന് വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? ഒരു മണിക്ക് ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയത്ത് ഒരു മഴ പെയ്തു. എന്നാൽ മഴയ്ക്ക് മുമ്പ് മരണം സംഭവിച്ചു കാണുമെന്ന് തീർത്തു പറയാം. പക്ഷേ അത് തികച്ചും അസാധ്യമാണ്. മിസ്റ്റർ ബെയിൽസ്, എക്ലീസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. നിങ്ങൾ പറയുന്ന അതേ സമയത്താണ് അദ്ദേഹം എന്നെ കിടപ്പുമുറിയിൽ വന്ന് വിളിച്ചത്. ആ ശബ്ദം എനിക്ക് നന്നായി തിരിച്ചറിയാം. ഹോംസാണ് ഇതിനു മറുപടി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. എന്നാൽ സംഭവം ബെയിൻസ് പറഞ്ഞ രീതിയിലാവാനും വളരെ സാധ്യതകളുണ്ട്. ഹോംസ് മുഞ്ചിരി തൂക്കി. താങ്കൾക്ക് വല്ല സൂചനയും കിട്ടിയോ? ഗ്രിഗ്സൺ ചോദിച്ചു. കണ്ടിടത്തോളം ഈ കേസിൽ അത്ര വളരെ സങ്കീർണതയൊന്നുമില്ല. ഇതിന് കുറേ പുതുമയുണ്ട്. സംഗതി രസകരമാണ്. അത്രമാത്രം, ഞാൻ അന്തിമ തീരുമാനമെടുത്ത് അഭിപ്രായം പറയുന്നതിന് കുറേ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മിസ്റ്റർ ബെയിൻസ്, അന്വേഷണത്തിൻ്റെ ഈ കുറിപ്പല്ല ശ്രദ്ധേയമായ മറ്റു വല്ലതും കണ്ടുകിട്ടിയോ? ആ കുറ്റാന്വേഷകൻ ഹോംസിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതിശ്രദ്ധേയമായ ഒന്നോ രണ്ടോ സാധനങ്ങൾ കൂടിയുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം വന്ന് അതൊക്കെ പരിശോധിച്ചിട്ട് താങ്കൾ സ്വന്തം നിഗമനം എന്നോട് പറയണം. ഷെർലക് ഹോംസ് ഇലക്ട്രിക് ബെല്ലടിച്ച് മിസ്സിസ് ഹഡ്സനെ വരുത്തി. അവരോട് നിർദ്ദേശിച്ചു, ഇവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. പയ്യൻ്റെ പക്കൽ ഈ ടെലഗ്രാം കൊടുത്തയക്കണം. മറുപടിക്ക് വേണ്ടി 5 ഷില്ലിംഗ് കൂടി അയക്കട്ടെ. സന്ദർശകർ പോയി കഴിഞ്ഞപ്പോൾ ഹോംസ് കുറേ സമയം ചിന്തയിൽ മുഴുകിയിരുന്നു. സൂക്ഷ്മമായ ആ കണ്ണുകളിലേക്ക് പുരികം താഴ്ത്തി ജിജ്ഞാസയോടെ തലയെടുത്തു പിടിച്ച് തൻ്റേതായ ഒരു പ്രത്യേക രീതിയിലിരുന്ന് അദ്ദേഹം അമിതമായി പുകവലിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, വാട്സൺ, ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്കോട്ട് എക്ലീസിൻ്റെ നിഗൂഢാത്മകമായ ഈ കഥയിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറ്റവാളികളാര്? ആ മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്നവർ ഒളിവിലായകയാൽ ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ അവർ ബന്ധപ്പെട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിയമത്തിൻ്റെ പിടിയിൽപ്പെടാതെ അവർ കടന്നു കളഞ്ഞതാണ്. അത് തീർച്ചയായും സാധ്യതയുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒട്ടും പൊരുത്തപ്പെടാതെ ഒന്നിതിലുണ്ട്. ഒരു വിരുന്നുകാരനുള്ള ദിവസം തന്നെ നോക്കി ആ ഭൃത്യന്മാർ അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? മറ്റു ദിവസങ്ങളിലെല്ലാം അവർക്ക് കാഴ്ചയായി ഒറ്റയ്ക്ക് കിട്ടുമായിരുന്നില്ലോ? പിന്നെ അവരെന്തിനാണ് ഒളിച്ചോടിയത്? അങ്ങനെ ചോദിക്കൂ, അവരെന്തിനു ഒളിച്ചോടി? അവിടെ ഒരു വലിയ സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. മറ്റൊരു വലിയ സത്യം നമ്മുടെ സ്കോട്ട് എക്ലീസിനുണ്ടായ അസാധാരണമായ അനുഭവമാണ്. പ്രിയപ്പെട്ട വാട്സൺ, ഈ രണ്ട് വലിയ സത്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയുകയില്ലേ? ആ നിഗൂഢമായ കുറിപ്പും അതിലെ ദുർഗ്രഹമായ പദപ്രയോഗവും അടിസ്ഥാനമാക്കി നമുക്കൊരു താൽക്കാലിക നിഗമനത്തിലെത്തിക്കൂടെ? ഇനിയും കിട്ടുന്ന വിവരങ്ങൾ കൂടി അതിന് യോജിച്ച് വന്നാൽ ഈ താൽക്കാലിക നിഗമനം ക്രമേണ അന്തിമ തീരുമാനമായി മാറും. എന്നാൽ പറയൂ, എന്താണ് നമ്മുടെ താൽക്കാലിക നിഗമനം? ഹോംസ് അല്പം കണ്ണടച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. വാട്സൺ, ഇതൊരു കളിതമാശ ആയിരിക്കാൻ സാധ്യതയില്ലെന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുമല്ലോ. ഇവയുടെ പിന്നിൽ എന്തോ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. അനന്തര ഫലങ്ങളും അതാണല്ലോ കാണിക്കുന്നത്. സ്കോട്ട് എക്ലീസിനെ വിസ്റ്റീരിയ ലോഡ്ജിലേക്ക് നിർബന്ധിച്ച് ക്ഷണിച്ചുകൊണ്ട് പോയതിനും അക്കാര്യങ്ങളുമായി അല്പബന്ധമുണ്ട്. ആ ബന്ധം എന്തായിരിക്കാനാണ് സാധ്യത? നമുക്ക് കണ്ണികണ്ണിയായി പരിശോധിക്കാം. യുവാവായ ഈ സ്പാനിഷുകാരനും സ്കോട്ട് എക്ലീസും തമ്മിൽ പൊടുന്നതിനെ ഉണ്ടായ അസാധാരണ സൗഹൃദത്തിൽ തന്നെ എന്തോ അസ്വാഭാവികതയുണ്ട്. ആദ്യമേ എനിക്കത് തോന്നി. ഗാർഷ്യയാണ് ഇതിൽ മുൻകൈ എടുത്തത്. ആദ്യം കണ്ട ദിവസം തന്നെ വളരെ യാത്ര ചെയ്ത് അയാൾ എക്ലീസിനെ സന്ദർശിച്ചിരിക്കുന്നു. മാത്രമല്ല, പുതിയ സുഹൃത്തിനെ സ്വന്തം വീട്ടിലേക്ക് ആനയിക്കുന്നത് വരെയും അയാൾ അദ്ദേഹവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു. ഇനിയും ഒന്ന് ആലോചിച്ചു നോക്കാം. അയാൾക്ക് എക്ലീസിനെ കൊണ്ട് എന്താണ് സാധിക്കാനുണ്ടായിരുന്നത്? എക്ലീസിന് എന്തു ചെയ്തു കൊടുക്കാൻ കഴിയും? അതിനുതക്ക ആകർഷണമൊത്തും അയാളെ ഞാൻ കാണുന്നില്ല. അയാൾക്ക് പ്രത്യേക ബുദ്ധിസാമർഥ്യമൊന്നുമുള്ള ലക്ഷണമില്ല. കുശാഗ്രബുദ്ധിയായ ഒരു സ്പെയിൻകാരനോട് പിടിച്ചു നിൽക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയും? ഗാർഷ്യ മറ്റു പലരിൽ നിന്നും തൻ്റെ കാര്യസാധ്യത്തിന് പറ്റിയ ആളായി എക്ലീസിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്താണ്? അയാൾക്ക് അതിനിതൊക്കെ എന്തെങ്കിലും ഒരു മേന്മയുണ്ടായിരുന്നോ? ഉണ്ടെന്നാണ് എൻ്റെ മറുപടി. ബ്രിട്ടീഷ് പാരമ്പര്യം അനുസരിച്ചുള്ള മാന്യതയുടെ നല്ലൊരു പ്രതീകമാണ് അയാൾ. മറ്റു ബ്രിട്ടീഷുകാർ അയാളോട് ആദരവ് കാണിക്കും. ആ ഇൻസ്പെക്ടർമാരിൽ ഒരാൾ പോലും അയാളുടെ മൊഴി അവിശ്വസിച്ചില്ല. ഇത് കുറേ അസാധാരണമായിരിക്കുന്നു. ഇത് നിങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല നീങ്ങിയത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സംഭവം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് അയാൾ വാദിക്കുകയായിരിക്കാം. പ്രിയ വാട്സൺ, അതുതന്നെയാണ് ശരി. വിസ്തീരിയ ലോഡ്ജിലെ താമസക്കാർ ഏതോ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നുവെന്ന് വാദത്തിന് വേണ്ടി നമുക്ക് സങ്കല്പിക്കാം. അതനുസരിച്ചുള്ള കൃത്യം രാത്രി 1 മണിക്ക് മുമ്പ് കഴിയേണ്ടതായിരുന്നു. എങ്ങനെയോ സമയം തെറ്റിദ്ധരിച്ച് അവർ സ്കോട്ട് എക്ലീസിനെ നേരത്തെ കിടപ്പുമുറിയിലേക്ക് നയിച്ചിരിക്കാനാണ് സാധ്യത. 1 മണിയായി എന്ന് ഗാർഷ്യ എക്ലീസിനോട് പറയുമ്പോൾ 12 മണിയിലധികം ആയിരിക്കാനിടയില്ല. പരിപാടി അനുസരിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞ് ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാർഷിയായി ആരും ഒരു കുറ്റവാളിയായി സംശയിക്കുക പോലും ഇല്ലായിരുന്നു. ഇവിടെയാണ് ഈ മാന്യനായ ഇംഗ്ലീഷുകാരൻ്റെ പ്രയോഗം. പ്രതി മുഴുവൻ സമയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് എക്ലീസ് ഏത് കോടതിയിലും ആണയിട്ട് പറയാൻ തയ്യാറാകുമായിരുന്നു. യാതൊരു വിപത്തും ഉണ്ടാകാതെ ഒരു മുൻകരുതൽ ചെയ്യുകയാണ് കാർഷ്യ ചെയ്തത്. ശരി ശരി, എനിക്ക് മനസ്സിലായി. എന്നാൽ മറ്റുള്ളവരുടെ അന്തർധാനത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വസ്തുതകളെല്ലാം ഇതുവരെ എൻ്റെ പക്കൽ വന്നു ചേർന്നിട്ടില്ല. എന്നാൽ ഇതിൽ അത്ര വരെ ഊരാക്കുടുക്കൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി ചില നിഗമനങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അക്കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് വളച്ചൊടിച്ച് നിങ്ങൾ വേറെ തീരുമാനങ്ങൾ എടുത്തു കളയും. ആ സന്ദേശത്തിൻ്റെ കാര്യമോ? അതിലെ പദക്രമം ശ്രദ്ധിച്ചോ? നമ്മുടെ സ്വന്തം നിറങ്ങൾ നീലയും വെള്ളയും. ഇത് കുതിരയോട്ടത്തെ സൂചിപ്പിക്കുന്നു. നീല തുറക്കുക, വെള്ള അടയ്ക്കുക. ഇത് വ്യക്തമായ ഒരു അടയാളമാണ്. പ്രധാന കോണിപ്പടി, 1 ഇടനാഴി, 7 വലത്ത്, നീലക്കമ്പിളി, ഒരു നിർദ്ദേശമാണിത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അസൂയാലുവായ ഒരു ഭർത്താവിനെ നമുക്ക് കാണാം. ഇതൊരു നാശം പിടിച്ച പ്രശ്നമാണ്. അയാളുടെ പ്രേരണയില്ലാതെ ദൈവം നടത്തട്ടെ എന്ന് ആ സ്ത്രീ എഴുതുകയില്ല. ഡി എന്നത് പ്രസ്തുത സ്ത്രീയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. ആ മനുഷ്യനൊരു സ്പെയിൻകാരനായിരിക്കണം. ഡി സൂചിപ്പിക്കുന്നത് ഡോളേഴ്സ് എന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്പെയിൻകാരുടെ ഇടയിൽ സർവ്വസാധാരണമായൊരു സ്ത്രീനാമമാണ്. വാട്സൺ, കൊള്ളാം കൊള്ളാം, പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഒട്ടും സ്വീകാര്യമല്ല. ഒരു സ്പെയിൻകാരൻ മറ്റൊരു സ്പെയിൻകാരനെ സ്പാനിഷ് ഭാഷയിലേ എഴുതാൻ സാധ്യതയുള്ളൂ? ഈ കുറിപ്പ് എഴുതിയ ആൾ ഇംഗ്ലണ്ടിലുള്ള ആളാണെന്ന് തീർത്തു പറയാം. എന്തായാലും സമർത്ഥനായ ആ ഇൻസ്പെക്ടർ തിരികെ വരുന്നതുവരെ നമുക്ക് ക്ഷമിക്കാം. ആ അസഹ്യമായ ബോറടി കുറേ നേരത്തെങ്കിലും ഒന്ന് മാറി കിട്ടിയല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇൻസ്പെക്ടർ ബെയിംസ് മടങ്ങിയെത്തും മുമ്പ് തന്നെ ഹോംസിന് മറുപടി കമ്പി കിട്ടി. ഹോംസ് അത് വായിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ആകാംക്ഷഫലിതമായ മുഖം അദ്ദേഹം കണ്ടത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹോംസ് അത് എൻ്റെ നേരെ ഇട്ടു തന്നു. നാം വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഹോംസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ആ ടെലിഗ്രാമിൽ കുറേ പേരുകളും മേൽവിലാസങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ലോർഡ് ഹാരിംഗ് ബൈ, ഡിൻഗിൽ, സർ ജോർജ് ഫോളിയറ്റ്, ഓക്സ്ഫോർഡ് ടവേഴ്സ്, മിസ്റ്റർ ഹൈൻസ്, ഹൈൻസ് ജെ പി പർഡി പ്ലേസ്, ഫോർട്ടൺ ഓൾസ് ഹാൾ, മിസ്റ്റർ ഹെൻഡേഴ്സൺ, ഹൈഗാബിൽ, ജോഷ സ്റ്റോൺ, നെതർ വാൽസിംഗ്. ഇത് നമ്മുടെ അന്വേഷണ പരിധി വളരെ പരിമിതമാക്കിയിട്ടുണ്ട്. തന്ത്രശാലിയായ ബെയിംസും ഇതുപോലെ എന്തെങ്കിലും പരിപാടി ഇട്ടു കാണുമെന്ന് തീർച്ചയാണ്, ഹോംസ് പറഞ്ഞു. എനിക്കിതൊന്നും അത്ര മനസ്സിലാവുന്നില്ല. സുഹൃത്തെ, ഇത് കൊള്ളാമല്ലോ. അത്താഴ സമയത്ത് ഗാർഷ്യയ്ക്ക് ലഭിച്ച സന്ദേശം ഒരു ആജ്ഞയോ നിർദ്ദേശമോ ആണെന്ന കാര്യം നാം തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. പ്രഥമ ദൃഷ്ടിയുള്ള ഈ നിഗമനം ശരിയാണെങ്കിൽ കുറിപ്പ് സൂചിപ്പിച്ചിരിക്കുന്നതനുസരിച്ച് ഒരാൾ പ്രധാന കോണപിടിയിലൂടെ കയറി ഇടനാഴിയിലുള്ള 7 മുറി കണ്ടുപിടിക്കണം. അത് വളരെ വലിയ ഒരു വീടാണെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഓക്സ്ഫോർഡിൽ നിന്ന് അവിടേക്ക് 1-2 മൈലിലധികം ദൂരം വരികയില്ലെന്നതും തീർച്ചയാണ്. കാരണം ഗാർഷ്യ അവിടേക്ക് നടന്നു പോവുകയും നിശ്ചിത സമയത്തിനുള്ളിൽ വിസ്തീരിയ ലോഡ്ജ് തിരിച്ചെത്തുകയുമാണ് ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു. കൃത്യസ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. പരമാവധി 1 ഇതൊക്കെ കഴിഞ്ഞു കാണണം. ഓക്സ്ഫോർഡിനടുത്തുള്ള വലിയ വീടുകൾ അത്രയേറെ ഉണ്ടായിരിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അവയുടെ ഒരു പട്ടിക അയച്ചു തരാൻ സ്കോട്ട് എക്ലീസ് ഇവിടെ സൂചിപ്പിച്ച ഏജൻറ്റുമാരോട് ഞാൻ ആവശ്യപ്പെട്ടു. അതാണ് ഈ ടെലഗ്രാമിലുള്ളത്. ഈ നൂലാമാലയുടെ മറ്റേ അറ്റം അവിടെങ്ങും ആയിരിക്കണം.
ഇൻസ്പെക്ടർ ബെയിൻസിനെയും കൂട്ടി ഞങ്ങൾ മനോഹരമായ സറി ഗ്രാമത്തിലെത്തിയപ്പോൾ ഏതാണ്ട് 6 മണിയായി കാണും. ഞാനും ഹോംസും രാത്രിയിലേക്ക് വേണ്ട വക കരുതിയിരുന്നു. അതിനാൽ പോലീസ് ക്വാർട്ടേഴ്സിലെ താമസം സുഖകരമായിരുന്നു. ഒടുവിൽ വിസ്തീരിയ ലോഡ്ജ് സന്ദർശിക്കാനായി ആ കുറ്റാനേശ്വരവുമൊത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. മാർച്ച് മാസത്തിലെ സന്ധ്യാസമയം, നല്ല തണുപ്പും ഇരുട്ടുമുണ്ട്. തുളച്ചു കയറുന്നു ശീതക്കാറ്റ്, ചാറ്റമഴ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആകെ കൂടി അസഹ്യമായൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. 2. സാൻ പെഡ്രോയിലെ കടുവ. തണുത്തു വിഷമിച്ച് ഞങ്ങൾ 2 മൈലോളം നടന്ന് ഒരു മരത്തടി ഗേറ്റിൻ്റെ മുന്നിലെത്തി. അത് തുറന്ന് അകത്തു കടന്നത് മോശമായൊരു വഴിയിലേക്കാണ്. ചെസ്നട്ട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. വളഞ്ഞു പുളഞ്ഞ അവ്യക്തമായ വഴിയിലൂടെ വണ്ടിയോടിച്ചൊരു പതിഞ്ഞ വീട്ടിലെത്തി. നീലാകാശത്തിനു കീഴിൽ കരിപോലെ കറുത്ത വീട്. കതകിൻ്റെ ഇടതുവശത്തുള്ള ജനലിലൂടെ ഒരു ചെറിയ പ്രകാശകിരണം എത്തി നോക്കുന്നു. വിസ്റ്റീരിയ ലോഡ്ജ്. ഇതൊരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മേൽനോട്ടത്തിലാണ്. ഞാൻ മുട്ടി വിളിക്കാം. ബെയിൻസ് പുൽത്തകിടിയിലൂടെ മുന്നോട്ട് നീങ്ങി ജനലിൻ്റെ കണ്ണാടിയിൽ മുട്ടി വിളിച്ചു. തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മഞ്ഞുമൂടിയ കണ്ണാടിയിലൂടെ ഞാൻ അല്പാൽപം കണ്ടു. ആ മുറിയിൽ നിന്ന് തന്നെ ചെറിയൊരു അലർച്ചയും ഞാൻ കേട്ടു. ഉടനെ തന്നെ കതക് തുറന്ന് ഒരു പോലീസുകാരൻ പുറത്തേക്ക് വന്നു. വെളുത്ത നിറം, എന്തോ ആൾ വല്ലാതെ വിമ്മിട്ടപ്പെട്ടിരുന്നു. വിറയാർന്ന കയ്യിലിരുന്ന് മെഴുകുതിരി ചലിക്കുന്നു. വാൾട്ടേഴ്സ്, ഇതെന്താണ്? ബെയിൻസ് ഗൗരവപൂർവ്വം ചോദിച്ചു. അയാൾ കയ്യിലിരുന്ന തൂവാല കൊണ്ട് നെറ്റി തുടച്ചു. ആശ്വാസ സൂചകമായി ഒരു ദീർഘനിശ്വാസം വിട്ടു. സർ, നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറേ നേരമായി ഞാൻ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പഴയതുപോലെയുള്ള മനോധൈര്യമില്ലെന്ന് തോന്നുന്നു. വാൾട്ടേഴ്സ്, നിങ്ങൾക്കോ മനോധൈര്യമോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ് സർ, ഈ ഒറ്റപ്പെട്ട ആളനക്കമില്ലാത്ത വീടും ഇവിടുത്തെ അടുക്കളയിൽ നടക്കുന്ന അസാധാരണ കാര്യവും എന്നെ ഇവിടെ ഇങ്ങനെ ആക്കിയതാണ്. താങ്കൾ ജനലിൽ മുട്ടിയപ്പോൾ അത് വീണ്ടും വന്നുവെന്ന് ഞാൻ കരുതി. എന്താണ് വീണ്ടും വന്നത് സർ? ആ പിശാജ്, അത്രമാത്രമേ എനിക്കറിയാവൂ. ഇതേ ജനലിൻ്റെ അടുത്താണത് വന്നത്. ജനലിൻ്റെ അടുത്ത് വന്നത് എന്താണ്? എപ്പോഴാണ്? 2 മണിക്കൂർ മുമ്പേ അത് വന്നിരുന്നു. വെളിച്ചം മങ്ങിപ്പോയി. ഞാൻ വായിച്ചു കൊണ്ട് കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എന്തിനങ്ങോട്ട് നോക്കിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും താഴത്തെ കണ്ണാടിയിലൂടെ എന്നെ തുറച്ചു നോക്കുന്ന ഒരു മുഖം ഞാൻ കണ്ടു. എൻ്റെ പൊന്നേമാനെ, അതെന്തൊരു മുഖമായിരുന്നു! ആ കാഴ്ച ഞാൻ ഇനിയും സ്വപ്നം കാണും. വാൾട്ടേഴ്സ്, മതി മതി, ഇങ്ങനെയാണ് ഒരു പോലീസുകാരൻ സംസാരിക്കേണ്ടത്? അതെനിക്കറിയാം സർ, എനിക്കറിയാം സർ. എങ്കിലും അതെന്നെ പരിഭ്രാന്തനാക്കിയിരിക്കുകയാണ്. അതിൻ്റെ നിറം കറുപ്പോ വെളുപ്പോ അല്ല, എനിക്കറിയാവുന്ന ഒരു നിറവുമല്ല. പാലിൽ കളിമണ്ണ് കലക്കിയതുപോലെ അസാധാരണമായ ഒരു തരം മങ്ങിയ നിറമാണ്. ഇനിയും അതിൻ്റെ വലിപ്പം സർ, താങ്കളെക്കാൾ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു ആ രൂപം. തുറച്ചു നോക്കുന്ന ഉണ്ട കണ്ണുകൾ, ചെന്നായുടേതുപോലെ കൂർത്തുമൂർത്ത 2 വരി വെള്ള പലുകൾ. സർ, ഞാൻ ഉള്ളത് പറയാം, എനിക്കൊരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വെളിയിലിറങ്ങി, കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഓടി. എന്നാൽ അവിടെ ആരെയും കാണാത്തതിനാൽ എനിക്ക് ആശ്വാസം തോന്നി. ദൈവത്തിന് സ്തുതി. വാൾട്ടേഴ്സ്, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. അല്ലാത്ത പക്ഷം നിങ്ങൾ മഹാമോശമെന്ന് ഞാനിപ്പോൾ വിധി എഴുതുമായിരുന്നു. അതൊരു പിശാചായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അവനെ അടിച്ചു താഴെയിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന് നിങ്ങൾ ദൈവത്തിന് സ്തുതി പറയുന്നു. ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസുകാരന് ഒരിക്കലും പറ്റിയ കാര്യങ്ങളല്ല ഇവയൊന്നും. ഇതൊന്നും നിങ്ങൾ കണ്ടതാവില്ല, എല്ലാം വെറും തോന്നലാവാം. കുറഞ്ഞ പക്ഷം ഈ പ്രശ്നം അങ്ങനെ നിസ്സാരമായി പരിഹരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. ചെറിയ പോക്കറ്റ് വിളക്ക് കത്തിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. എന്നിട്ട് പുൽത്തകിടിയിൽ ഒരു ചെറിയ പരിശോധന നടത്തി. ഒരു 12-ാം നമ്പർ ഷൂ അദ്ദേഹം കണ്ടെടുത്തു. ഈ കാലിനനുസരിച്ച് വലിപ്പമുണ്ടെങ്കിൽ ആളൊരു ആചാന ബാഹുതനെയായിരിക്കണം. എന്നിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾ കുറ്റിച്ചെടികൾ ചവിട്ടി ഒടിച്ച് അവയ്ക്കിടയിലൂടെ റോഡിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ ആരായിരുന്നാലും അയാളുടെ ലക്ഷ്യം എന്തായിരുന്നാലും അയാളിപ്പോൾ സ്ഥലം വിട്ടിരിക്കുകയാണല്ലോ. ഇതിലധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. മിസ്റ്റർ ഹോംസ്, താങ്കൾക്ക് സമ്മതമാണെങ്കിൽ ഈ വീട് ചുറ്റി നടന്ന് കാണിക്കാം. ഒട്ടേറെ കിടപ്പുമുറികളും ഇരിപ്പുമുറികളും ഉണ്ടെങ്കിലും സൂക്ഷ്മ പഠനം നടത്തേണ്ടതായി യാതൊന്നും കണ്ടില്ല. ചെറുതും വലുതുമായ എല്ലാ വീട്ടുപകരണങ്ങളും അവിടെ തന്നെ ഉള്ളതിനാൽ വാടകക്കാരുടേതായി അത്ര വളരെ സാധനങ്ങൾ അവിടെയില്ല. മാർക്സ് ആൻഡ് കമ്പനി ഹൈഹോൾ ബോൺ എന്ന അടയാളമുള്ള ധാരാളം വസ്ത്രങ്ങൾ അവിടെ അവശേഷിച്ചിരുന്നു. എന്നാൽ മാർക്സ് കമ്പനിയിൽ കമ്പിയടിച്ച് അന്വേഷിച്ചതിൽ അയാളെപ്പറ്റി കൂടുതലൊന്നും അവർക്കറിവില്ല. എന്നാൽ അയാളുടെ പേരിലിവിടെ കുടിശ്ശികയൊന്നുമില്ല. അല്ലറ ചില്ലറ സാധനങ്ങൾ, കുറേ പൈപ്പുകൾ, ഏതാനും നോവലുകൾ, അവയിൽ 2 എണ്ണം സ്പാനിഷ് ഭാഷയിലാണ്. പഴയ മാതൃകയിലുള്ള ഒരു പിൻഫെയർ റിവോൾവർ, ഒരു ഗിത്താർ എന്നിവയൊക്കെ വാടകക്കാരൻ്റെ വകയായി കണ്ടുകിട്ടിയ സാധനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതിലൊക്കെ എന്താണ് പ്രത്യേകത? കത്തിച്ച ഒരു മെഴുകുതിരിയുമായി മുറിതോറും പരതി നടന്ന ബെയിൻസ് ചോദിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ താങ്കളെ ഇനി അടുക്കളയിലേക്ക് ക്ഷണിക്കുന്നു. അത് വീടിൻ്റെ പിൻഭാഗത്താണ്. ഒരു മൂലയ്ക്ക് ഒരു വൈക്കോൽ കിടക്കയുണ്ട്. പാചകക്കാരൻ്റേതായിരിക്കണം. മേൽക്കൂരയിൽ സീലിംഗ് അടിച്ചിട്ടുണ്ട്. ആകെക്കൂടി അടച്ചു കിട്ടിയ അന്തരീക്ഷം. മേശപ്പുറത്ത് വൃത്തികെട്ട പാത്രങ്ങൾ ഇരിക്കുന്നു. ചിലതിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണാം. തലേന്ന് രാത്രിയിലെ അത്താഴത്തിൻ്റെ. ഇത് കണ്ടോ? ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? അലമാരിയുടെ പിന്നിലിരിക്കുന്ന അസാധാരണമായൊരു വസ്തുവിലേക്ക് മെഴുകുതിരി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ബെയിൻസ് ചോദിച്ചു. ചുക്കിച്ചുളിഞ്ഞ കരുവാളിച്ച ഒരു രൂപം. പക്ഷേ അതെന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കറുത്തിരിൻ്റെ കട്ടിത്തൊലിയുള്ള എന്തോ ആണത്. കഷ്ടിച്ച് ഒരു മുണ്ടനായ മനുഷ്യൻ്റെ രൂപമുണ്ട്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ എനിക്കാദ്യം തോന്നിയത് അതൊരു നീഗ്രോ കുട്ടിയുടെ ശവശരീരമാണെന്നാണ്. പിന്നെ തോന്നി പ്രാകൃതനും പ്രാചീനനുമായൊരു കുരങ്ങനാണതെന്ന്. അതൊരു മൃഗമോ മനുഷ്യനോ എന്ന കാര്യത്തിൽ ഒടുവിൽ എനിക്ക് സംശയമായി. മധ്യത്തായി ഒരു ജോഡി വെളുത്ത ഓട്ടികൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ രസകരമായിരിക്കുന്നു. തീർച്ചയായും വളരെ രസകരമായിരിക്കുന്നു. ഇനി വല്ലതുമുണ്ടോ? ഈ തൊണ്ടി സാധനത്തിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഹോംസ് ചോദിച്ചു. ബെയിൻസ് നിശബ്ദനായി വാഷ് ബേസിനിലേക്ക് മെഴുകുതിരി അടുപ്പിച്ചു. ഏതോ ഒരു വെള്ള പക്ഷിയുടെ കാലുകളും ഉടലും നിഷ്കരണം വെട്ടിനുറുക്കിയ നിലയിൽ കിടക്കുന്നു. തൂവലുകൾ കളഞ്ഞിട്ടില്ല. എല്ലാം കൂടി കൂട്ടിയിട്ടിരിക്കുന്നു. വേർപ്പെടുത്തപ്പെട്ട തലയിൽ പൂപോലെ എന്തോ തൂങ്ങിക്കിടക്കുന്നത് ഹോംസ് ചൂണ്ടിക്കാണിച്ചു. ഇതൊരു വെളുത്ത പൂവൻകോഴിയാണ്. എത്ര രസകരമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ വളരെ ജിജ്ഞാസ ഉണർത്തുന്ന കേസാണിത്. എന്നാൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു തൊണ്ടി സാധനം കൂടി ബെയിൻസ് കണ്ടുപിടിച്ചു. വാഷ് ബേസിൻ്റെ കീഴിൽ നിന്ന് ഒരു നാഗപാത്രം അദ്ദേഹം വലിച്ചെടുത്തു. അതിൽ ധാരാളം രക്തമുണ്ടായിരുന്നു. പിന്നീട് മേശപ്പുറത്ത് നിന്ന് ഒരു പ്ലേറ്റ് അദ്ദേഹം എടുത്തു. കരിഞ്ഞ എല്ലിങ് കഷ്ണങ്ങൾ കൂട്ടിവെച്ചിരുന്നു. എന്തിനെയോ കൊന്നിട്ടുണ്ട്, എന്തിനെയോ പൊളിച്ചിരിക്കുന്നു. ഇതൊക്കെ കത്തിയെറിഞ്ഞ അവശിഷ്ടങ്ങളാണല്ലോ. രാവിലെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇതൊന്നും മനുഷ്യൻ്റേതല്ലെന്ന് അയാൾ പറയുന്നു, ബെയിൻസ് വിശദീകരിച്ചു. ഹോംസ് പുഞ്ചിരിച്ചു. അദ്ദേഹം കൈ തിരുമി. ഇൻസ്പെക്ടർ, ഇത്ര അതുല്യവും വിജ്ഞാനപ്രദവുമായ ഒരു കേസ് കൈകാര്യം ചെയ്തതിന് ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾക്ക് ലഭിച്ച അവസരങ്ങളെക്കാൾ മഹത്തരമാണ് താങ്കളുടെ കാര്യശേഷി. അങ്ങനെ പറയുന്നതിൽ വിരോധമില്ലല്ലോ. ഇൻസ്പെക്ടർ ബെയിൻസിൻ്റെ കണ്ണുകളിൽ ആനന്ദം അലതല്ലി. മിസ്റ്റർ ഹോംസ്, താങ്കൾ പറഞ്ഞു ശരിയാണ്. ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കാര്യമായ പണിയില്ല. എന്നാൽ ഇത്തരമൊരു കേസ് ഒരു മനുഷ്യൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള നല്ലൊരവസരമാണ്. എനിക്കത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ എല്ലിങ് കഷ്ണത്തെപ്പറ്റി താങ്കളുടെ നിഗമനം എന്താണ്? ഒരു ആട്ടിൻകുട്ടിയുടേതാണ്. ചെമ്മരിയാടോ കോലാടോ എന്നറിയാൻ നിവൃത്തിയില്ല. വെളുത്ത പൂവൻകോഴിയെപ്പറ്റി എന്തു പറയുന്നു? മിസ്റ്റർ ബെയിൻസ്, കൊള്ളാം, നല്ല ചോദ്യം. പക്ഷേ എൻ്റെ ഉത്തരം അത്യന്തം അസാധാരണമായ ഒന്നായിരിക്കും. ആകാമല്ലോ. വളരെ വിചിത്ര സ്വഭാവമുള്ള കുറേ ആളുകളായിരിക്കണം ഇവിടെ താമസിച്ചിരുന്നത്. അവരുടെ ജീവിത രീതികളും അതിവിചിത്രമാകാനാണ് സാധ്യത. അവരിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂട്ടാളികൾ തന്നെ ആയിരിക്കുമോ ഈ കൊലപാതകം നടത്തിയത്? അങ്ങനെയെങ്കിൽ അവരെ നമുക്ക് പിടിക്കണം. അവർ സ്ഥലം വിട്ടു കളയാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് സ്വന്തമായി തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തോന്നുന്നുണ്ട്. അതെ, എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ നിങ്ങളൊരു നിഗമനത്തിലെത്തിക്കഴിഞ്ഞു ഇല്ലേ? മിസ്റ്റർ ഹോംസ്, മറ്റാരുടെയും സഹായം കൂടാതെ ഞാൻ ആ വഴിക്ക് അന്വേഷണം തുടരും. എൻ്റെ മാത്രം കഴിവ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറ്റാന്വേഷണ രംഗത്ത് താങ്കൾ സുപ്രസിദ്ധരായി കഴിഞ്ഞു. എന്നാൽ ആ നിലയിലേക്ക് ഞാൻ ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. താങ്കളുടെ സഹായം കൂടാതെ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പിന്നീട് പറയാൻ എനിക്ക് കഴിയണം. അതാണ് എനിക്ക് സന്തോഷം. ഹോംസിന് നല്ല രസം കയറി. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഇൻസ്പെക്ടർ, അത് കൊള്ളാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗവും എനിക്ക് എൻ്റെ മാർഗവും തുടരാമല്ലോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മാത്രം മതി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനായിരിക്കും. ഇവിടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം കണ്ടെത്തിക്കഴിഞ്ഞു. എൻ്റെ സമയം കൂടുതൽ പ്രയോജനകരമായി ഇനിയും മറ്റെവിടെയെങ്കിലും ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, താങ്കൾക്ക് വിജയം വരട്ടെ. നിരവധി നേരിയ സൂചനകളിൽ നിന്ന് ഹോംസിന് പ്രബലമായ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർക്കത് പിടികിട്ടുകയില്ല. വെറുതെ നോക്കുന്ന ഒരാൾക്ക് അദ്ദേഹം മുമ്പത്തെ പോലെ ശാന്തനായി ഇരിക്കുകയാണെന്നേ തോന്നൂ. ആ കണ്ണുകളിൽ കേസിനെ സംബന്ധിച്ച് ഉത്കണ്ഠയും മാനസിക സംഘർഷവും അല്പാൽപം പ്രകടമായിരുന്നു. എന്നാൽ ഉടനടി കുറ്റവാളിയെ കണ്ടെത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി സൂചിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒന്നും പറയാറില്ല. ഞാനൊന്നും ചോദിക്കുന്ന പതിവുമില്ല. ആ അസാധാരണ പ്രതിഭാശാലിക്ക് ആവുന്നത്ര സഹായം ചെയ്യുക. കഴിയുന്നത്ര ശല്യപ്പെടുത്താതിരിക്കുക. അത്രയേ എനിക്ക് ഉദ്ദേശമുള്ളൂ. സമയം വരുമ്പോൾ എല്ലാം എനിക്ക് അറിയാറാകും. അതിവിചിത്രമായ ഈ കേസിൻ്റെ അന്തിമ ഫലത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. എന്നെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ എൻ്റെ സുഹൃത്ത് ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചില്ല. ഒരു ദിവസം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. പിന്നീട് എന്തോ പറഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കാനാണ് പോയതെന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു സന്ദർശനമെങ്കിലും നടത്തിയത് നന്നായി. കാരണം ഇപ്പോൾ അധിക സമയം ഏകാന്തതയിലാണ് കഴിച്ചു കൂട്ടുന്നത്. ചിലപ്പോൾ തനിയെ ദീർഘദൂരം നടക്കും, അല്ലെങ്കിൽ പരിചയക്കാരുമായി നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന ഒട്ടേറെ ഊഹാപോഹങ്ങളെപ്പറ്റി ചർച്ച നടത്തും. വാട്സൺ, നാട്ടിൻപുറത്ത് ഒരാഴ്ച കഴിച്ചു കൂട്ടുന്നത് നിങ്ങൾക്കും സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടുത്തെ താരും തളിരുമൊക്കെ ഒരിക്കൽ കൂടി കാണുന്നത് വളരെ സന്തോഷകരമാണ്. ഒരു കളമാന്തി, ഒരു തകരപ്പെട്ടി, സസ്യശാസ്ത്ര സംബന്ധമായ ഒരു ഗ്രന്ഥം എന്നിവയുടെ സഹായത്തോടെ വിജ്ഞാനപ്രദമായ കുറേ ദിവസങ്ങൾ നമുക്ക് അവിടെ ചിലവഴിക്കാം. ഈ വക സാധനങ്ങളുമായി അദ്ദേഹം ഒറ്റയ്ക്ക് കറങ്ങി നടക്കാറുണ്ട്. എന്നാൽ വൈകിട്ട് വരുമ്പോൾ ചില ചെടികൾ കൊണ്ടുവരാൻ കഴിയുമെന്നതിൽ കവിഞ്ഞ നേട്ടമൊന്നും ഇതിനുണ്ടായില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ ഇൻസ്പെക്ടർ ബെയിൻസിനെ കണ്ടുമുട്ടാറുണ്ട്. ഹോംസിനെ കാണുമ്പോൾ ചുവന്നുതടിച്ച ആ മുഖത്ത് പുഞ്ചിരി പരക്കും. ആ കൊച്ചു കണ്ണുകൾ മിന്നിത്തിളങ്ങും. കേസിനെ സംബന്ധിച്ച് ആ സമയത്ത് വളരെ കുറച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷണം തൃപ്തികരമായി പുരോഗമിക്കുന്നു. ഓക്സ്ഫോർഡിലെ നിഗൂഢതയ്ക്ക് പരിഹാരം, കൊലയാളി എന്ന് ഊഹിക്കപ്പെടുന്ന ആളിൻ്റെ അറസ്റ്റ്. പത്രത്തിൽ നിന്നും തലക്കെട്ട് വായിച്ചു കേട്ടപ്പോഴേക്കും ഹോംസ് അസ്വസ്ഥനായി. എന്ത്, ബെയിൻസിന് കുറ്റവാളിയെ പിടികിട്ടിയെന്നാണോ ഈ പറയുന്നത്? അങ്ങനെ തന്നെ ഞാൻ പത്രത്തിൽ നിന്ന് ബാക്കി ഭാഗവും വായിച്ചു. ഓക്സ്ഫോർഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാളെ കഴിഞ്ഞ രാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിസ്റ്റീരിയ ലോഡ്ജിലെ മിസ്റ്റർ ഗാർഷ്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് കോമണിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ട സംഭവം ഓർക്കുമല്ലോ. അങ്ങേയറ്റം ക്രൂരമായൊരു കൊലപാതകമായിരുന്നു അതെന്ന് ശവശരീരം കണ്ടാൽ അറിയാം. അതേ രാത്രിയിൽ തന്നെ അയാളുടെ വേലക്കാരനും പാചകക്കാരനും ഒളിച്ചോടിയിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിൽ അവർക്കുള്ള പങ്കാണിത് കാണിക്കുന്നത്. ദാർഷ്യായുടെ പക്കൽ നിന്ന് എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങൾ അപഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് ഊഹിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലേക്കുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കേസിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഇൻസ്പെക്ടർ ബെയിൻസ് എല്ലാ ശ്രമങ്ങളും നടത്തി. അവർ ദൂരെ എങ്ങും പോയിട്ടില്ലെന്ന് അദ്ദേഹം ന്യായമായും കരുതി. ഏതോ വിജനപ്രദേശത്ത് അവർ ഒളിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. ഒടുവിൽ അങ്ങനെയായാലും അവരെ പിടികൂടാമെന്നുറപ്പ് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആ പാചകക്കാരനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള ചിലർ നടത്തിയ തെളിവുകൾ അനുസരിച്ച് അയാളെ സംബന്ധിച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങേയറ്റ പ്രത്യേകതകളുള്ള ഒരു രൂപമായിരുന്നു അത്. ഭീമാകാരവും വികൃതവും. അയാളൊരു നീഗ്രോ വംശജനാണെന്ന് കണ്ടാലറിയാം. മഞ്ഞ കലർന്ന നിറമാണെങ്കിലും നീഗ്രോ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നു. കൊലപാതകം നടന്ന ശേഷവും ഇയാൾ വിസ്റ്റീരിയ ലോഡ്ജിൽ വന്നുകൊണ്ടിരുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിളായ വാൾട്ടേഴ്സ് ഇയാളെ കാണാനിടയായി. ഇത്തരം സന്ദർശനങ്ങൾ ആവർത്തിക്കാനിടയുണ്ടെന്ന് ഇൻസ്പെക്ടർ ബെയിൻസിന് തോന്നി. അതനുസരിച്ച് ആ വീടിന് അദ്ദേഹം കാവൽ ഏർപ്പെടുത്തി. കഴിഞ്ഞ രാത്രി അയാൾ വലയിൽ വീഴുകയും പോലീസ് അയാളെ പിടികൂടുകയും ചെയ്തു. ഒരു ചെറുത്തുനിൽപ്പിന് ശേഷമാണ് അയാൾ കീഴടങ്ങിയത്. ഇതിനിടയിൽ പ്രാകൃത മനുഷ്യൻ്റെ കടിയേറ്റ് കോൺസ്റ്റബിൾ ഡൗണിങ്ങിന് ഗുരുതരമായി പരിക്കേറ്റു. പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡിന് അപേക്ഷിക്കുകയും ചെയ്യുമെന്നറിയുന്നു. ഇയാളെ പിടികൂടിയതോടുകൂടി ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെയിൻസിനെ നമുക്ക് ഉടനെ തന്നെ കാണണം, തൊപ്പി കയ്യിലെടുത്തുകൊണ്ട് ഹോംസ് പറഞ്ഞു. അദ്ദേഹം യാത്ര തിരിക്കും മുമ്പേ നമുക്കെത്തണം. ആ ഉൾനാടൻ വഴിയിലൂടെ അതിവേഗം സഞ്ചരിച്ച് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ കരുതിയിരുന്നത് പോലെ ബെയിൻസ് യാത്ര പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു.
മിസ്റ്റർ ഹോംസ്, താങ്കൾ പത്രം കണ്ടോ? ഒരു പത്രം നീട്ടിക്കൊണ്ട് ബെയിൻസ് ചോദിച്ചു. ഉവ്വ്, ഞാനത് കണ്ടു. നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ പരിഭവമില്ലല്ലോ.
മിസ്റ്റർ ഹോംസ്, എന്താണ് താങ്കളുടെ മുന്നറിയിപ്പ്?
ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഈ കേസ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ അന്വേഷണ രീതി അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അത്രയേറെ ഉറപ്പില്ലെങ്കിൽ കടന്ന കൈകളൊന്നും പ്രയോഗിക്കരുത്.
മിസ്റ്റർ ഹോംസ്, നിങ്ങളുടെ ഉപദേശത്തിന് വളരെ നന്ദി.
നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നതെന്ന് ഉറപ്പു തരാം. ഇതിനിടയിൽ മിസ്റ്റർ ബെയിൻസ് ഒരു കണ്ണടച്ച് എന്തോ ഗോഷ്ടി കാണിച്ചതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു,
മിസ്റ്റർ ഹോംസ്, അവരവരുടെ മാർഗങ്ങളിലൂടെ അന്വേഷണം നടത്തുന്നതിന് നാം സമ്മതിച്ചിരുന്നതാണല്ലോ. അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത്.
കൊള്ളാം, വളരെ നല്ലത്. എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഇല്ല സർ, എൻ്റെ നന്മയ്ക്കാണ് താങ്കൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ അന്വേഷണ രീതികളുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടേതും എനിക്ക് എൻ്റേതും, അങ്ങനെയല്ലേ മിസ്റ്റർ ഹോംസ്?
ഇതേപ്പറ്റി നാം ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല.
ആ പാചകക്കാരനെ സംബന്ധിച്ച് വിവരങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ബെയിൻസ് തുടർന്നു. അയാൾ ഒരു തനി പ്രാകൃതനാണ്. ഒരു വണ്ടിക്കുതിരയുടെ ശക്തിയുണ്ട്. ഒരു ദുർഭൂതത്തെ പോലെ ഭീകരനുമാണ്. അയാൾ ആ പോലീസുകാരൻ്റെ തള്ളവിരൽ ചപ്പിക്കളഞ്ഞു. അതിന് കാര്യമായി ബാക്കിയില്ല. എങ്കിലും അവനെ കീഴടക്കാൻ കഴിഞ്ഞു. ഈ പാചകക്കാരന് ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ല. അതുകൊണ്ട് അയാളിൽ നിന്ന് യാതൊന്നും മനസ്സിലാക്കാനും സാധ്യമല്ല. എന്തു ചോദിച്ചാലും മുക്കുകയും മൂളുകയും മാത്രം ചെയ്യും.
ഹോംസ് ചോദിച്ചു, അയാൾ സ്വന്തം യജമാനെ കൊന്നുവെന്നതിന് വല്ല തെളിവുമുണ്ടോ?
മിസ്റ്റർ ഹോംസ്, ഞാൻ അങ്ങനെ പറയുന്നില്ല. നമുക്ക് നമ്മുടേതായ ചില എളുപ്പവഴികളില്ലേ? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ ശ്രമിക്കുക, ഞാൻ എൻ്റെ വഴിക്കും ശ്രമിക്കാം. അങ്ങനെയാണല്ലോ നാം സമ്മതിച്ചിരുന്നത്.
ഹോംസിന് ഈ സംസാരം അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് പ്രകടമാക്കത്തക്കവണ്ണം അദ്ദേഹം തോളുകൾ ചലിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്രയായി.
ഇയാളെ ഗുണദോഷിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വലിയ നാശത്തിലേക്കാണ് ഇയാൾ നീങ്ങുന്നതെന്ന് തോന്നുന്നു. അയാൾ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വഴി നോക്കാം. ഫലം എന്താകുമെന്നും അറിയാമല്ലോ. എന്നാൽ ബെയിൻസിൻ്റെ ചില സ്വഭാവരീതികൾ എനിക്ക് ഒട്ടും തന്നെ രസിക്കുന്നില്ല.
വീട്ടിലെത്തിയപ്പോൾ ഷെർലക് ഹോംസ് എന്നോട് പറഞ്ഞു, വാട്സൺ അവിടെ ഇരിക്കൂ, സ്ഥിതിഗതികൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. കാരണം ഇന്നെനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസിൻ്റെ പരിണാമഘട്ടങ്ങളിലെ ചില പ്രധാന പ്രത്യേകതകൾ മാത്രം ലഘുവായി അവതരിപ്പിക്കുകയുള്ളൂ. അവ ഇപ്പോൾ നടന്ന അറസ്റ്റിനെ അനുകൂലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ചില കണ്ണികൾ കൂടി നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്.
കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് ഗാർഷ്യയ്ക്ക് ലഭിച്ച കുറിപ്പ് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഇക്കാര്യത്തിൽ ഗാർഷ്യയുടെ വേലക്കാരാണ് കുറ്റവാളികളെന്ന ബെയിൻസിൻ്റെ നിഗമനം നമുക്ക് അവഗണിക്കാം. ഗാർഷ്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വരുത്താൻ അയാൾ തന്നെയാണ് സ്കോട്ട് എക്ലീസിനെ വിളിച്ചു വരുത്തിയത്. കുറ്റവാളികളുടെ ഒരു സംഘം തന്നെ ഗാർഷ്യയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. അന്ന് രാത്രി അവരുടെ പ്രവർത്തനത്തിനിടയിൽ അയാൾ എങ്ങനെയോ മരിക്കാനിടയാതാവാം. കുറ്റവാസന ഇല്ലാത്ത ഒരാൾക്ക് കള്ളസാക്ഷി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയും ആ ചോദ്യം അവശേഷിക്കുന്നു. ഗാർഷ്യയുടെ ഘാതകൻ ആരായിരിക്കാം? ഗാർഷ്യയും കൂട്ടരും ആർക്കെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞോ ആ വ്യക്തിയായിരിക്കണം ഇത് ചെയ്തത്. ഇതുവരെയുള്ള തെളിവ് വെച്ച് നോക്കിയാൽ ഇതൊരു ശരിയായ സമീപനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗാർഷ്യയുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ കടന്നു കളഞ്ഞതിൻ്റെ കാരണമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അജ്ഞാതമായ ആ കുറ്റകൃത്യത്തിൻ്റെ അവരൊക്കെ പങ്കാളികളാണ്. കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ ഗാർഷ്യ സുരക്ഷിതനായി തിരിച്ചെത്തുമായിരുന്നു. അയാളെ ആരും സംശയിക്കാതിരുന്നതിന് സ്കോട്ടെക്ലിസിൻ്റെ മൊഴി ധാരാളം മതിയാകുമായിരുന്നു. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗാർഷ്യ മടങ്ങിയെത്താത്ത പക്ഷം അയാളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ആപൽക്കരമായ ഒരു ഉദ്യമമായിരുന്നു അത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ട് സഹായികളും ഒളിവിൽ പൊയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീടൊരിക്കൽ ഈ ഉദ്യമം വീണ്ടും നടത്തുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ വസ്തുതകൾ വളരെ വ്യക്തമല്ലേ? ഈ ഊരാക്കുരുക്കു മുഴുവൻ എൻ്റെ മുന്നിൽ അഴിഞ്ഞഴിഞ്ഞു വരുന്നതായി എനിക്ക് തോന്നി. ഇതൊന്നും എനിക്കും നേരത്തെ മനസ്സിലായില്ലല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ മിക്കവാറും സംഭവിക്കാറുണ്ട്. എന്നാൽ ഒരുത്തൻ മാത്രം തിരികെ വന്നതെന്തിനാണ്? ഈ ബഹളത്തിനിടയിൽ എന്തോ വിലപ്പെട്ട ഒന്ന്, ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്ത എന്തോ ഒന്ന് അയാൾ അവിടെ നിന്നും എടുക്കാൻ മറന്നുപോയതായി കണക്കാക്കാം. അയാൾ വീണ്ടും വീണ്ടും വന്നത് അതുകൊണ്ടായിരിക്കാം, അങ്ങനെയല്ലേ?
കൊള്ളാം, അടുത്ത നടപടി എന്താണ്?
അത്താഴ സമയത്ത് കാർഷയ്ക്ക് കിട്ടിയ കുറിപ്പ് പരിശോധിക്കുകയാണ് അടുത്ത കാര്യം. മറ്റേ സ്ഥാനത്ത് നിന്ന് ഒരു സഹായി അയച്ചതായിരിക്കണം അത്. ഒരു വലിയ വീടിൻ്റെ കാര്യമാണ് അതിൽ സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. വലിയ വീടുകളുടെ എണ്ണം അവിടെ വളരെ പരിമിതവുമാണ്. ഞാൻ ഈയിടെ നടത്തിയ സസ്യശാസ്ത്ര പഠനങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ ഇപ്പറഞ്ഞ വലിയ വീടുകളെക്കുറിച്ച് മനസ്സിലാക്കി. അവയിൽ ഒരേ ഒരെണ്ണം എൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഹൈഗാബിളിലുള്ള പ്രശസ്തവും പുരാതനവുമായ യാക്കോബിയൻ ഗ്രെയിൻസ് ആയിരുന്നു അത്. ഓക്സ്ഫോർഡിലേക്ക് അവിടെ നിന്നും 1 മൈൽ ദൂരം വരും. കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് കഷ്ടിച്ച് 1/2 മൈൽ. സാമൂഹ്യ സമ്പർക്കമില്ലാത്ത മാന്യന്മാരാണ് മറ്റു മാളികകളിൽ താമസിച്ചിരുന്നത്. എന്നാൽ യാക്കോബിയൻ ഗ്രെയിഞ്ചിലെ മിസ്റ്റർ ഹെൻഡേഴ്സൺ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായ ഔത്സഖ്യമുള്ള ആളായിരുന്നു.
ഇത്തരമൊരു വിപത്ത് ചെന്നു പതിക്കാവുന്നതും അദ്ദേഹത്തിൽ തന്നെയാണ്. അതിനാൽ അദ്ദേഹത്തെയും ആ വീട്ടിലുള്ള മറ്റുള്ളവരെയും കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വാട്സൺ, വിചിത്ര സ്വഭാവികളായ കുറേ മനുഷ്യരാണവർ. ഏറ്റവും അധികം വിചിത്ര സ്വഭാവമുള്ളത് മിസ്റ്റർ ഹെൻഡേഴ്സിന് തന്നെയാണ്. ഗവേഷണ സംബന്ധമായ ചില കാരണങ്ങളുണ്ടാക്കി ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. എന്നാൽ എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതായി തോന്നുന്നു. അഗാധ നീലിമയാർന്ന ആ കണ്ണുകളിൽ അത് പ്രകടമായിരുന്നു. 50 വയസ്സ് പ്രായം, ബലിഷ്ഠമായ ശരീരം, ചെമ്പിച്ച മുടി, കറുത്തിരുണ്ട ഇടതൂർന്ന പുരികങ്ങൾ, ഉറപ്പുള്ള പാദങ്ങൾ, ഒരു ചക്രവർത്തിയുടെ ഭാവം, സദാ ഊർജ്ജസ്വലൻ, നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ഭീകരനാണെന്നേ തോന്നൂ. പരുപരുത്ത ആ മുഖം ചുട്ടുപഴുത്ത ഒരു ആത്മാവിൻ്റെ ആവരണമായിരുന്നു. അയാൾ ഒരു വിദേശിയോ ദീർഘകാലം വിദേശവാസം അനുഷ്ഠിച്ച ആളോ ആയിരിക്കാം, കാരണം അയാളുടെ നിറം മഞ്ഞ കലർന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും സെക്രട്ടറിയുമായ മിസ്റ്റർ ലൂക്കാസ് ഒരു വിദേശിയാണെന്ന് തീർച്ച. തവിട്ട് നിറമാണ് അയാൾക്ക്. കൗശലക്കാരനാണ്, മധുരമായി സംസാരിക്കും, പുറത്ത് പുഞ്ചിരിയും അകത്ത് വിഷവും എന്ന് അയാളെപ്പറ്റി പറയാം. വാട്സൺ, അങ്ങനെ നാം രണ്ടു സംഘം വിദേശികളെ കണ്ടെത്തിക്കഴിഞ്ഞു. ഒന്ന് വിസ്റ്റീരിയ ലോഡ്ജിൽ, മറ്റേത് ഹൈഗാബിളിൽ. നമ്മളുടെ പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കുവാൻ തുടങ്ങുകയാണ്. മിസ്റ്റർ ഹെൻഡേഴ്സിനും അയാളുടെ സെക്രട്ടറിയും, അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളും പരസ്പരം അങ്ങേയറ്റം വിശ്വസ്തരുമാണ്. അവരെ ചുറ്റിപ്പറ്റി വേറെ കുറേ പേർ കൂടിയുണ്ട്. തൽക്കാലം അവരെക്കുറിച്ച് കുറേ കൂടി കൂടുതലായി നാം മനസ്സിലാക്കിയേ തീരൂ. ഹെൻഡേഴ്സിന് 11-ഉം 13-ഉം വയസ്സ് വീതമുള്ള 2 പെൺകുട്ടികളുണ്ട്. അവരെ വളർത്തുന്നത് മിസ് ബെർണറ്റ് എന്നൊരു ഇംഗ്ലീഷ് വനിതയാണ്. 40-ഓടടുത്ത് പ്രായം കാണും. വളരെ വിശ്വസ്തനായ മറ്റൊരു വേലക്കാരൻ കൂടെ ഉണ്ടവിടെ. ഇതാണ് ആ കുടുംബത്തിൻ്റെ സ്വരൂപം. ഇവർ യാത്ര ചെയ്യുന്നത് പോലും പൊതുവെ ഒരുമിച്ചാണ്. ഹെൻഡേഴ്സനാണെങ്കിൽ ഒരു നിത്യസഞ്ചാരിയും. 1 വർഷത്തെ ഊരുചുറ്റലിന് ശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് അയാൾ ഹൈഗാബളിൽ തിരിച്ചെത്തിയത്. ഇയാൾക്ക് കണക്കില്ലാത്ത പണമുണ്ടെന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ആഗ്രഹിക്കുന്നത് എന്തായാലും അത് സമ്പാദിക്കാൻ അയാൾക്ക് കഴിയും. ആ വീട്ടിൽ പിന്നെയും ഉണ്ട് ചിലർ, പാചകക്കാർ, പരിചാരകർ, പരിചാരികകൾ, പിന്നെ കാര്യമായ പണിയൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാനായി പറ്റിക്കൂടിയിരിക്കുന്ന കുറേ പേർ. ഇങ്ങനെ പോകുന്നു അവിടുത്തെ അന്തേവാസികൾ. നാട്ടുകാരുടെ ഇടയിലെ സംസാരങ്ങളിൽ നിന്നും കുറേയൊക്കെ എൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയത്. അവിടെ നിന്നും പിരിച്ചുവിട്ട ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു. അവന് പരാതികൾ മാത്രമേ പറയാനുള്ളൂ. വിവരങ്ങൾ അറിയാൻ ഇതിലും പറ്റിയ ആളില്ലല്ലോ. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണെങ്കിലും ഇവനെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ബെയിൻസ് പറയും പോലെ നമുക്ക് നമ്മുടേതായ മാർഗമുണ്ടല്ലോ. അതനുസരിച്ചാണ് ഹൈഗാബിളിൽ ഒരു തോട്ടക്കാരനായിരുന്ന ജോൺ വാർണറെ ഞാൻ കണ്ടുപിടിച്ചത്. തന്നിഷ്ടക്കാരനായ യജമാനൻ ഒരിക്കൽ ഇവനോട് തട്ടിക്കയറി. യാതൊരു കാരണവും കൂടാതെ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എങ്കിലും അവിടെയുള്ള വേലക്കാരിൽ ചിലർ ഇപ്പോഴും അയാളുടെ സുഹൃത്തുക്കളാണ്. യജമാനോടുള്ള അതൃപ്തിയുടെ പേരിൽ ഇവർ ഒത്തുകൂടാറുണ്ട്. അങ്ങനെ ആ രഹസ്യ സങ്കേതത്തിലേക്കുള്ള താക്കോൽ എൻ്റെ കയ്യിൽ വന്നു ചേർന്നു. വാട്സൺ, അവരൊക്കെ വിചിത്ര സ്വഭാവക്കാർ തന്നെ. അവരെ പൂർണ്ണമായി മനസ്സിലാക്കി ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ സ്വഭാവം എങ്ങനെ നോക്കിയാലും അത്യധികം വിചിത്രമാണെന്ന് എനിക്കറിയാം. ആ വീടിന് 2 ചിറകുകളുണ്ടെന്ന് സങ്കല്പിച്ചാൽ ഒന്നിനു കീഴിൽ പരിചാരകരും മറ്റേതിന് കീഴിൽ കുടുംബാംഗങ്ങളും കഴിഞ്ഞുകൂടുന്നുവെന്ന് പറയാം. ഈ 2 കൂട്ടരും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. ഹെൻഡേഴ്സിൻ്റെ സ്വന്തം ഭൃത്യനാണ് കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത്. പരിചാരകർ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു പ്രത്യേക വാതിലിൽ മാത്രമാണ്. ഉണ്ടെന്ന് പറയാവുന്ന ഒരു ബന്ധം അതാണ്. ആയയും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങുന്ന പതിവില്ല. കഷ്ടിച്ച് പോകുന്നത് പൂന്തോട്ടം വരെയാണ്. ഹെൻഡേഴ്സൺ ഒരു കാരണവശാലും പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കാറില്ല. അയാളുടെ ദുഷ്ടനായ സെക്രട്ടറി നിഴല് പോലെ കൂടെ കാണും. തങ്ങളുടെ യജമാനൻ എന്തിനെയോ അതിഭയങ്കരമായി ഭയപ്പെടുന്നുവെന്നാണ് വേലക്കാരുടെ ഇടയിലെ സംസാരം. പണത്തിനു വേണ്ടി അയാൾ തൻ്റെ ആത്മാവ് പിശാചിന് വിറ്റിരിക്കുകയാണെന്നും ആ കടക്കാരൻ വന്ന് തൻ്റെ സ്വത്ത് അവകാശപ്പെടുന്നുവെന്നാണ് അയാളുടെ ഭയമെന്നും വാർണർ പറയുന്നു. ഇവർ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അവർ വലിയ അക്രമകാരികളാണ്. ഹെൻഡേഴ്സൺ 2 തവണ ഗ്രാമീണരെ ചാട്ടവാറുകൊണ്ട് അടിച്ചോടിച്ചു. ഭാരിച്ച പണിസഞ്ചിയുടെയും വമ്പിച്ച നഷ്ടപരിഹാരത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അദ്ദേഹം കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. വാട്സൺ, ഈ പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിനി സ്ഥിതിഗതികൾ വിലയിരുത്തി നോക്കാം. ഈ അസാധാരണ ഭവനത്തിൽ നിന്നാണ് ഗാർഷയ്ക്കുള്ള കത്ത് ലഭിച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. മുമ്പേ ആസൂത്രണം ചെയ്തിരുന്ന എന്തോ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ക്ഷണമായിരുന്നു അത്. ആരാണ് ഈ കുറിപ്പ് എഴുതിയത് എന്നതാണ് അടുത്ത പ്രശ്നം. അക്കൂട്ടത്തിൽ ആരെങ്കിലുമാണ്, അതൊരു സ്ത്രീയാണെന്ന് വ്യക്തം. അപ്പോൾ അത് മിസ് ബെർണറ്റ് അല്ലാതെ മറ്റാരായിരിക്കും? അതിനുള്ള ന്യായങ്ങളാണ് കാണുന്നത്. എങ്കിലും ഇതൊരു താൽക്കാലിക നിഗമനം മാത്രമാണ്. ഈ നിഗമനത്തിൻ്റെ അനന്തരഫലങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കേസിൽ ഒരു പ്രണയകത കൂടി അടങ്ങിയിട്ടുണ്ടാവാം എന്ന പ്രഥമ സങ്കല്പം അടിസ്ഥാനരഹിതമാണെന്ന് അവരുടെ പ്രായവും സ്വഭാവവും തെളിയിക്കുന്നു. ഈ കുറിപ്പെഴുതിയത് അവരാണെങ്കിൽ അവർ ഗാർഷിയയുടെ സ്നേഹിതയും കുറ്റകൃത്യങ്ങളിൽ പങ്കുകാരിയും ആയിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ അയാളുടെ മരണവൃത്താന്തം അറിഞ്ഞപ്പോൾ അവർ എന്തായിരിക്കും ചെയ്യുക? വല്ല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് ഗാർഷിയയ്ക്ക് മരണം സംഭവിച്ചതെങ്കിൽ അവർ തികഞ്ഞ മൗനവ്രതം പാലിക്കുമെന്ന് തീർച്ചയാണ്. എങ്കിലും കൊലയാളികളോട് അവരുടെ മനസ്സിൽ പകയും വെറുപ്പും ഉണ്ടായിരിക്കാം. പകരം വീട്ടാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ ആ സ്ത്രീ സഹായിക്കാനാണ് സാധ്യത. അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനപ്പെട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത കൂടി ഉണ്ടിവിടെ. ആ കൊലപാതകം നടന്ന ശേഷം മിസ് ബെർണറ്റിനെ ആരും തന്നെ കണ്ടിട്ടില്ല. ആ രാത്രിയിൽ തന്നെ അവരും അപ്രത്യക്ഷമായതാണ്. അവർ ജീവനോടെ ഉണ്ടാവുമോ? അതോ താൻ വിളിച്ചു വരുത്തിയ സ്നേഹിതൻ്റെ കാര്യത്തിലെന്ന പോലെ അവർക്കും അന്ത്യം സംഭവിച്ചിരിക്കുമോ? അഥവാ അവർ തടങ്കിലായിരിക്കുമോ? ഇക്കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വാട്സൺ, ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഈ കണ്ടുപിടുത്തമെല്ലാം വെറും കെട്ടുകഥയായി തോന്നും. ഒരു വാറൻറ്റിന് അപേക്ഷിക്കാവുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ പക്കലില്ല. ആ സ്ത്രീയെ കാണാനില്ലെന്ന് പറയുന്നതിന് പോലും പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. കാരണം ആ അസാധാരണ വസതിയിലെ ആരെങ്കിലും ഒരാഴ്ചയോ മറ്റോ അവിടെ ഇല്ലെന്ന് വന്നേക്കാം. അത് സാധാരണഗതിയിൽ സംഭവ്യമാണ്. അതേസമയം അവർക്ക് അപകടമരണം സംഭവിച്ചുവെന്നും വന്നേക്കാം. എന്തായാലും ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ സഹായിയായി തീർന്ന വാർണറെ ഞാനവിടെ കാവൽ നിർത്തി. ഈ സ്ഥിതിവിശേഷം അധികനാൾ തുടരാൻ പാടില്ലല്ലോ. നിയമത്തിൻ്റെ കരങ്ങൾ അശക്തങ്ങളാവുമ്പോൾ നാം ഊർജ്ജസ്വലതയോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തേ മതിയാവൂ. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? വാട്സൺ ചോദിച്ചു. മിസ് ബെർണറ്റിൻ്റെ കിടപ്പുമുറി എനിക്കറിയാം. ഒരു വാടാവിൻ്റെ മേൽക്കൂരയിലൂടെ അതിനകത്ത് കയറാം. എനിക്കൊരു നിർദ്ദേശമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ രണ്ടാളും കൂടി അവിടെ പോവുക. എന്നിട്ട് ഈ നിഗൂഢതയുടെ ഹൃദയം ഭേദിക്കാനാവുമോ എന്ന് നോക്കുക. തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രലോഭനത്തിന് കീഴടങ്ങാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആ പഴഞ്ചൻ വീട്ടിലെ ഭീകരമായ അന്തരീക്ഷം, അവിടുത്തെ വിചിത്ര സ്വഭാവികളും കലഹപ്രിയരുമായ മനുഷ്യർ, ഈ നടപടിയിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യതകൾ, ഞങ്ങളുടെ ഉദ്യമം നിയമവിരുദ്ധമാണല്ലോ എന്ന വിചാരം എല്ലാം കൂടി ആയപ്പോൾ എൻ്റെ ഉത്സാഹം മന്ദീഭവിച്ചു. എങ്കിലും തലനാരിഴ് കീറുന്ന ഹോംസിൻ്റെ യുക്തിയിൽ കഴമ്പുണ്ടാകുമെന്ന് തോന്നി. അതിനാൽ അദ്ദേഹം പറയുന്ന ഏതു കാര്യവും നിർവഹിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നിശബ്ദമായി എൻ്റെ സമ്മതം ഞാൻ പ്രകടിപ്പിച്ചു.
അദ്ദേഹം നിർദ്ദേശിച്ചാൽ മരണം വരിക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു.
എന്നാൽ ഞങ്ങളുടെ അന്വേഷണം ഇങ്ങനെ സാഹസ പര്യവസായിയായി തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ഈ സംഭാഷണം നടക്കുമ്പോൾ വൈകിട്ട് 5 മണിയായി കാണും. മാർച്ച് മാസത്തിലെ ഇരുളിൻ്റെ ഇതളുകൾ പതിച്ചു തുടങ്ങിയിരുന്നു. അതാ ഒരു ഗ്രാമീണൻ വിരളി പിടിച്ച് മുറിയിലേക്ക് കടന്നു വരുന്നു. മിസ്സർ ഹോംസ്, അവർ കടന്നു കളഞ്ഞു. അല്പം മുമ്പത്തെ തീവണ്ടിയിലാണ് അവർ പോയത്. എന്നാൽ ആ സ്ത്രീ മാത്രം പോയിട്ടില്ല, ഞാനവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ടാക്സി വണ്ടിയിൽ അവർ ബോധം കിട്ടി കിടപ്പുണ്ട്. വളരെ നന്നായി വാർണർ. ഹേ വാട്സൺ, നമ്മുടെ അന്വേഷണത്തിലെ വിടവുകൾ അതിവേഗം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദത്തോടുകൂടി ഹോംസ് പറഞ്ഞു. ആ സ്ത്രീ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. അടുത്ത കാലത്തുണ്ടായ ഏതോ ദുരന്തത്തിൻ്റെ ദുഃഖസ്മരണകൾ നീണ്ടുമെലിഞ്ഞ ആ മുഖത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിൽ തലകുനിച്ചിരുന്ന അവർ ക്രമേണ തല ഉയർത്തി ഞങ്ങളെ നോക്കി. ആ കണ്ണുകൾ നിർജീവമായിരുന്നു. വിളറിയ മിഴിമണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തായി കറുത്ത പാടുകൾ കാണാം. ആകെ വിളറിയിരിക്കുന്ന അവർ കറുപ്പ് കഴിച്ചിട്ടുണ്ടെന്ന് തീർച്ച. മിസ്റ്റർ ഹോംസ്, താങ്കൾ നിർദ്ദേശിച്ച പ്രകാരം അവിടെ ഞാൻ കാവൽ നിന്നു. അവരെല്ലാം കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഞാൻ അവരെ പിന്തുടർന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരാളെ പോലെയായിരുന്നു ആ സ്ത്രീ. അവരെ തീവണ്ടിക്കുള്ളിലേക്ക് പിടിച്ചു കയറ്റാൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ അവർ ഉണർന്നതുപോലെ തോന്നി. തീവണ്ടിയിൽ കയറാതെ അവർ കുതറി മാറി. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ഉപയോഗിച്ച വണ്ടിയിലേക്ക് അവർ ആ സ്ത്രീയെ തള്ളിയിട്ടു. മിസ് ബെർണറ്റ് അവിടെ കിടന്നും ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ വളരെ നയത്തിൽ അടുത്തുകൂടി അവരെ ഒരു ടാക്സി വണ്ടിയിൽ കയറ്റി ഇങ്ങു കൊണ്ടുപോന്നു. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോരുമ്പോൾ ആ ദുഷ്ടൻ എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ പിശാജ്, കരിങ്കണ്ണൻ, പരമദുഷ്ടൻ, ഇതിനു പകരം ചോദിക്കാതിരിക്കില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ ജീവൻ അപകടത്തിലാവും. ഞങ്ങൾ മിസ് ബെർണറ്റിനെ മുകൾ തട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു സോഫയിൽ കിടത്തി ഏറ്റവും കടുപ്പത്തിൽ 2 കപ്പ് കാപ്പി കൊടുത്തു. അതോടെ അവരുടെ ലഹരി മാറി. ഹോംസ് ഇൻസ്പെക്ടർ ബെയിൻസിനെ വരുത്തി സ്ഥിതിഗതികൾ വളരെ വേഗം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഇത് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ആയല്ലോ, ബെയിൻസ് ആഹ്ലാദപൂർവ്വം ഹോംസിൻ്റെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് തുടർന്നു. താങ്കളെപ്പോലെ ഈ ഒരു ഊഹം എനിക്കും ആദ്യം മുതൽക്ക് ഉണ്ടായിരുന്നു. അതെ മിസ്റ്റർ ഹോംസ്, താങ്കൾ ഹൈഗാവിളിലെ കുറ്റിച്ചെടികൾക്കിടയിലൂടെ പതുങ്ങി പതുങ്ങി നടന്നപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. താങ്കൾ താഴെ കൂടി പോകുന്നത് മുകളിലിരുന്ന് എനിക്ക് കാണാമായിരുന്നു. ആർക്കായിരിക്കും ആദ്യം തെളിവ് കിട്ടുക എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ ആ നീഗ്രോയെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഈ ചോദ്യം കേട്ട് ബെയിൻസ് കുടുകൂടാ ചിരിച്ചു. അത് ഹെൻഡേഴ്സിനെ ഒന്ന് കബളിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അയാളെ സംശയിക്കുന്നുവെന്ന് തോന്നൽ പോലും ഉണ്ടാകാതിരിക്കുന്നതിന് ഞാൻ ശ്രദ്ധിച്ചു. വല്ല കുഴപ്പവും ഉണ്ടെന്ന് തോന്നിയാൽ അയാൾ സ്ഥലം വിട്ട് കളയും എന്നെനിക്കറിയാമായിരുന്നു. ഹെൻഡേഴ്സിൻ്റെ മേൽ നമ്മുടെ കണ്ണ് എത്തിയിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നീഗ്രോയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കടന്നു കളഞ്ഞേക്കുമെന്നും മിസ് ബെർണറ്റ് നമ്മുടെ പിടിയിലകപ്പെടുമെന്നും എനിക്ക് ഊഹമുണ്ടായിരുന്നു. ഇൻസ്പെക്ടറുടെ തോളത്ത് തട്ടി ഹോംസ് അഭിനന്ദനം അറിയിച്ചു. ഈ പണിയിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ചയുണ്ടാകും. ഈ തൊഴിലിന് ആവശ്യമായ അഭിരുചിയും ഉൾക്കാഴ്ചയും നിങ്ങൾക്കുണ്ട്. ഹോംസിൻ്റെ ഈ അഭിനന്ദനങ്ങൾ കേട്ട് ഇൻസ്പെക്ടർ ബെയിൻസ് അത്യധികം സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഇക്കാലം അത്രയും ഒരു മഫ്തി പോലീസുകാരനെ ഞാൻ അവിടെ കാവൽ നിർത്തിയിരുന്നു. ഹൈബാളിലെ ആളുകളുടെ നീക്കങ്ങൾ അയാൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മിസ് ബെർണറ്റിനെ കാണാതായപ്പോൾ അയാൾ തികച്ചും പരിഭ്രാന്തനായി. ഭാഗ്യവശാൽ താങ്കളുടെ ആൾ അവരെ ഇവിടെ കൊണ്ടുവന്നു. അത് വളരെ നന്നായി. അവരുടെ മൊഴി കിട്ടാതെ ഇനി ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ആ സ്ഥിതിക്ക് എത്രയും വേഗം അവരുടെ മൊഴി കിട്ടിയാൽ കൊള്ളാം. മിസ്റ്റർ ഹോംസ് ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർക്ക് ബോധം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, ഈ ഹെൻഡേഴ്സൺ ആരാണ്? ഇയാളുടെ യഥാർത്ഥ പേര് ഡോൺ മുറുള്ളോ എന്നാണ്. സാൻ പെട്രോയിലെ കടുവ എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം. സാൻ പെട്രോയിലെ കടുവ? ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞൊടിയിട കൊണ്ട് അയാളുടെ മുഴുവൻ ചരിത്രവും എൻ്റെ മനസ്സിൽ ഓടിയെത്തി. അങ്ങേയറ്റം കാമാർത്തനും രക്തദാഹിയുമായ ഒരു ഏകാധിപതി. ആ നിലയിൽ അയാൾ കുപ്രസിദ്ധി തേടിയിരുന്നു. സംസ്കാര സമ്പന്നനെന്ന വ്യാജേനയാണ് ഇയാൾ ഭരണം നടത്തിയിരുന്നത്. ഇത്രത്തോളം ഭീകരമായ ഭരണം ആരും ഒരിടത്തും ഒരു കാലത്തും നടത്തിയിട്ടുണ്ടാവില്ല. ശക്തനും നിർഭയനും ഊർജ്ജസ്വലനുമായ ഇയാൾ തൻ്റെ ജുഗുപ്സാവഹമായ ദുഷ്ടതകൾ മുഴുവനും 10-12 കൊല്ലത്തോളം ഭീരുക്കളായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഭീകര ഭരണകർത്താവെന്ന ഇയാളുടെ കുപ്രസിദ്ധി മധ്യ അമേരിക്ക മുഴുവനും വ്യാപിച്ചു. ഒടുവിൽ അയാൾക്കെതിരായി സർവത്ര പ്രതിഷേധങ്ങൾ ഉയർന്നു. ക്രൂരൻ എന്നതിനു പുറമെ കൗശലക്കാരൻ കൂടിയായിരുന്ന അയാൾ ഭവിഷ്യത്തുകൾ മണത്തറിയുകയും തൻ്റെ വിലപ്പെട്ട സമ്പത്ത് മുഴുവൻ കപ്പലിൽ കയറ്റി അയക്കുകയും ചെയ്തു. വിശ്വസ്തരായ ഏതാനും സേവകന്മാരാണ് ഇതിനൊക്കെ കൂട്ടുനിന്നത്. പ്രക്ഷുബ്ധരായ ജനങ്ങൾ അടുത്ത ദിവസം കണ്ടത് ശൂന്യമായ കൊട്ടാരമാണ്. ആ ഏകാധിപതി, 2 കുട്ടികൾ, സെക്രട്ടറി എന്നിവരോടും സമ്പത്തുകളോടും കൂടി രക്ഷപ്പെട്ടിരുന്നു. അതിൽ പിന്നെ അയാളെപ്പറ്റി ലോകത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. യൂറോപ്പിലെ ചില പത്രങ്ങൾ ഇടയ്ക്കിടെ ഇക്കാര്യം ചർച്ചാവിഷയമാക്കിയിട്ടുണ്ട് എന്നു മാത്രം. അതെ സർ, ഇയാൾ സാൻ പെട്രോയിലെ കടുവ എന്ന് കുപ്രസിദ്ധി നേടിയ ഡോൺ മുറുള്ളോ തന്നെയാണ്, ബെയിൻസ് പറഞ്ഞു. സാൻ പെട്രോയിലെ ഔദ്യോഗിക വർണ്ണങ്ങൾ നീലയും വെള്ളയുമാണെന്ന് താങ്കൾക്ക് പരിശോധിച്ചാലറിയാം. ആ കുറിപ്പിലും അതേ നിറങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഹെൻഡേഴ്സൺ എന്നത് അയാൾ സ്വയം സ്വീകരിച്ച പേരാണ്. എന്നാൽ ഇയാളുടെ പഴയ കഥകൾ ഞാൻ ശേഖരിച്ചു. റോം, മാഡ്രിഡ്, ബാഴ്സലോണ എന്നിവിടങ്ങളിൽ പിന്നിട്ട് 6 വർഷം മുമ്പാണ് അയാൾ ഇവിടെ എത്തിയത്. സ്വന്തം നാട്ടിലെ ജനങ്ങൾ പ്രതികാരം ചെയ്യാനായി ഇയാളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈയിടെ മാത്രമാണ് ഇയാളെ സംബന്ധിച്ച വിവരങ്ങൾ അവർക്ക് ലഭിച്ചു തുടങ്ങിയത്. 1 വർഷം മുമ്പ് തന്നെ ഇയാളെ അവർ കണ്ടുപിടിച്ചിരുന്നു. എഴുന്നേറ്റിരുന്ന ഈ സംഭാഷണം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന മിസ് ബെർണറ്റ് പറഞ്ഞു, ഒരിക്കൽ ഇയാളെ കൊല്ലാൻ ആരോ ശ്രമിച്ചതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഇത്തവണ മാന്യനും ധീരനുമായ ഗാർഷിയയാണ് വീണ്ടും ശ്രമം നടത്തിയത്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ ഇനിയും ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. നീതി നടക്കുന്നതുവരെ ഇത് തുടരുക തന്നെ ചെയ്യും. നാളത്തെ സൂര്യോദയം പോലെ ഇത് തീർച്ചപ്പെട്ട കാര്യമാണ്. ശോഷിച്ച മുഷ്ടികൾ ചുരുട്ടി എങ്ങോട്ടെന്നില്ലാതെ അവൾ ഇടിച്ചു. ക്ഷീണിതമായ ആ മുഖം കോപാവേശം കൊണ്ട് കൂടുതൽ വിവരണമായി. മിസ് ബെർണറ്റ്, നിങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടത്? ഹോംസ് ചോദിച്ചു. ഒരു ഇംഗ്ലീഷ് വനിതയ്ക്ക് ഇത്തരം ഭീകരമായ ഒരു കാര്യവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നീതി നടക്കാൻ ഈ ലോകത്ത് മറ്റൊരു മാർഗവുമില്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് സാൻപെട്രോയിൽ രക്തപ്പുഴകൾ ഒഴുകിയപ്പോൾ ഇംഗ്ലണ്ടിലെ നിയമസംഹിതയ്ക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു? അതുമല്ലെങ്കിൽ കപ്പൽ നിറയെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് ഇയാൾ കടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയമം എന്തു ചെയ്തു? മറ്റൊരു ലോകത്ത് നടന്ന കുറ്റങ്ങളായ നിങ്ങളിതിനെ കണക്കാക്കൂ എന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങൾക്കങ്ങനെ സമാധാനിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. ഇയാളെപ്പോലെ ഒരു പരമദുഷ്ടൻ നരകത്തിൽ പോലും ഉണ്ടാവുകയില്ല. ഇയാളോട് പകരം ചോദിക്കാൻ സാൻപെട്രോയിലെ ജനങ്ങൾ തീവ്രമായി അഭിലഷിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാളായിരുന്നു അയാളെന്ന കാര്യത്തിൽ സംശയമില്ല. ഇയാൾ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നാണ് അറിയേണ്ടത്, ഹോംസ് പറഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. ഭാവിയിൽ പ്രതിയോഗികളായി തീരുമെന്ന് സംശയം തോന്നിയ പ്രഗത്ഭന്മാരെ മുഴുവൻ ഇയാൾ കൊന്നൊടുക്കി. ഓരോ കൊലപാതകത്തിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറയുമായിരുന്നു. അങ്ങനെ ഇയാൾ എൻ്റെ ഭർത്താവിനെയും കൊന്നുകളഞ്ഞു. എൻ്റെ യഥാർത്ഥ പേര് ഡീനിയോറ വിക്ടർ ഡുറാൻഡോ എന്നാണ്. സാൻപെട്രോയുടെ ലണ്ടനിലെ പ്രതിനിധിയായിരുന്നു എൻ്റെ ഭർത്താവ്. അദ്ദേഹം എന്നെ പരിചയപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത്ര നല്ലവനായ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി മുറിലോ അറിയുകയും എന്തോ കാരണം പറഞ്ഞ് സാൻപെട്രോയിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. പിന്നെ ആ ദുഷ്ടൻ എൻ്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. തൻ്റെ വിധിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്ന അദ്ദേഹം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വസ്തുവകകളും മുറിലോ പിടിച്ചെടുത്തു. തകർന്ന ഹൃദയത്തോടെ ഞാൻ ഇത്ര നാൾ ജീവിച്ചു, തകർന്ന ഹൃദയത്തോടെ. അങ്ങനെയിരിക്കെയാണ് അയാളുടെ ഏകാധിപത്യം വളർന്നത്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ എത്രയോ പേരുടെ ജീവൻ അയാൾ അപഹരിച്ചിരിക്കുന്നു, എത്രയോ പേരെ അംഗവിച്ഛേദം ചെയ്തു. അവരുടെയൊക്കെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് മറക്കാൻ സാധ്യമല്ല. അതിന് പ്രതികാരം ചെയ്യാതിരിക്കാനും അവർക്ക് സാധ്യമല്ല. ഇത്തരം ആളുകൾ ചേർന്ന് ഒരു സംഘം രൂപീകരിച്ചു. ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ അത് നിലനിൽക്കും. ഹെൻഡേഴ്സൺ എന്ന ആൾ ഡോൺ മുറിലോ എന്ന പഴയ ഏകാധിപതിയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ആ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും അടുത്തുകൂടി അയാളുടെ നീക്കങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്നായിരുന്നു സംഘടന എനിക്ക് നൽകിയ നിർദ്ദേശം. വീട്ടിൽ കുട്ടികളെ നോക്കുന്ന ജോലി സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞു. താൻ അടിയന്തിരമായി വിളിച്ചു വരുത്തി കാലപുരി കയച്ച ഒരാളുടെ ഭാര്യയാണ് തന്നോടൊപ്പം ഓരോ നേരവും ഭക്ഷണത്തിനിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ അയാളോട് സ്നേഹപൂർവ്വം പെരുമാറുകയും കുട്ടികളെ കാര്യമായി നോക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും ഞാൻ സമയനിഷ്ഠ പാലിച്ചിരുന്നു. മുമ്പൊരിക്കൽ ഇയാൾ പാരീസിലായിരുന്നപ്പോൾ ഇയാളെ വധിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. ഈ ദുഷ്ടന്മാരുടെ പിടിയിൽ അകപ്പെടാതെ ഞങ്ങൾ പല വഴിക്ക് പാഞ്ഞു. പിന്നീട് ഇംഗ്ലണ്ടിലെത്തി. ഇവിടെ താവളം അടിച്ചതിൽ പിന്നെയാണ് ഞങ്ങൾ ഒത്തുകൂടിയത്. എന്നാൽ നീതി നടത്താൻ ഇറങ്ങിത്തിരിച്ച ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഗാർഷ്യ മുന്നോട്ട് വന്നത്. സാൻപെട്രോയിൽ അങ്ങേയറ്റം ഉയർന്ന പദവിയിലിരുന്ന ഒരാളുടെ പുത്രനാണ് അദ്ദേഹം. വിശ്വസ്തരായ രണ്ട് അനുചരന്മാർ ഗാർഷ്യയ്ക്കുണ്ടായിരുന്നു. മൂന്നു പേർക്കും മുറിലോയുടെ അടങ്ങാത്ത വൈരാഗ്യമുണ്ടായിരുന്നു. മുറിലോ വേണ്ട മുൻകരുതലോടെയാണ് സദാ സഞ്ചരിച്ചിരുന്നത്. ഭരണകാലം മുതൽക്ക് കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസും ലോപ്പസും ഉപഗ്രഹങ്ങളെപ്പോലെ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ മുറിലോയെ കടന്നാക്രമിക്കുക കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പകൽ സമയത്ത്. പക്ഷേ ഈ മനുഷ്യ രാത്രി കിടന്നുറങ്ങുന്നത് തനിച്ചാണ്. എന്നാൽ അദ്ദേഹം എവിടെ കിടന്നുറങ്ങുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. അയാൾ തുടർച്ചയായി കിടപ്പുമുറി മാറ്റിക്കൊണ്ടിരിക്കും. നിതാന്ത ജാഗ്രതയാണ് അയാൾ പുലർത്തുന്നത്. അന്ന് വൈകിട്ട് മുൻ തീരുമാനപ്രകാരം ഞാൻ ഗാർഷ്യയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ കൊടുത്തയക്കുകയാണ് ഉണ്ടായത്. അവർക്കു വേണ്ടി കതക് തുറന്നിടുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം സുരക്ഷിതമാണെങ്കിൽ നീല നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള ഒരു ലൈറ്റ് അവർക്ക് അഭിമുഖമായി ഒരു ജനാലയ്ക്കുള്ളിൽ കത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ അടയാളം കാണാത്ത പക്ഷം വധോദ്യമം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കണമെന്നായിരുന്നു ഉദ്ദേശം. എന്നാൽ എല്ലാം അവതാളത്തിലാണ് കലാശിച്ചത്. സെക്രട്ടറിയായ ലോപ്പസിന് എങ്ങനെയോ എൻ്റെ നേരെ സംശയമുണ്ടായി. ഞാൻ കുറിപ്പ് എഴുതി തീർന്ന ഉടൻ തന്നെ പിന്നിലൂടെ പതുങ്ങി വന്ന് എന്നെ പിടികൂടി. അയാളും അയാളുടെ യജമാനും കൂടി എന്നെ ഒരു മുറിയിലേക്ക് വലിച്ചിഴച്ചു. ഞാനൊരു വഞ്ചകയാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. രക്ഷപ്പെടാൻ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അവർ എന്നെ കൊന്നുകളയുമായിരുന്നു. സുദീർഘമായ ഒരു ചർച്ചയ്ക്ക് ശേഷം എന്നെ കൊല്ലേണ്ടെന്ന് അവർ തീരുമാനിച്ചു. എന്നെ കൊന്നാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ ഗാർഷ്യയെ വധിക്കുന്നതും തന്നെ അവർ തീരുമാനിച്ചു. അവർ എന്നെ പിടിച്ചുകെട്ടി ഗാർഷ്യയുടെ മേൽവിലാസം കൊടുക്കുന്നതിന് നിർബന്ധിച്ചു. മുറിലോ എൻ്റെ കൈകൾ പിടിച്ചു വളയ്ക്കുകയും തിരിക്കുകയും ചെയ്തു. ഗതിമുട്ടിയ ഞാൻ മേൽവിലാസം കൊടുത്തു. എന്നാൽ അതെന്തിനു വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ കൈകൾ ഒടിച്ചു വേർപ്പെടുത്തിയാൽ പോലും ഞാൻ കൊടുക്കില്ലായിരുന്നു. ഞാൻ എഴുതിയ കുറിപ്പിൽ ലോപ്പസ് മേൽവിലാസം എഴുതി ഉടുപ്പിലെ ബട്ടൺ കൊണ്ട് സീൽ വച്ചു. ജോസ് എന്നൊരു വേലക്കാരൻ്റെ പക്കൽ കൊടുത്തയക്കുകയും ചെയ്തു. എന്നാൽ ഗാർഷയായി അവർ എങ്ങനെയാണ് വധിച്ചതെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. മുറിലോ തന്നെ ആയിരിക്കണം ആ കൃത്യം ചെയ്തത്. കാരണം ലോപ്പസ് എനിക്ക് കാവലായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗാർഷ്യ വരുന്ന വഴിക്ക് മുറ്റത്ത് ചെടികൾക്കിടയിൽ പതുങ്ങിയിരുന്ന മുറിലോ അദ്ദേഹത്തെ കൊന്നിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം മറ്റൊരു പരിപാടിയാണ് അവർക്കുണ്ടായിരുന്നത്. ഗാർഷ്യ വന്നു കയറുമ്പോൾ ഒരു കൊള്ളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പിടികൂടുകയും കൊന്നുകളയുകയും ചെയ്യാമെന്നായിരുന്നു ആ പരിപാടി. എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഇടയിൽ തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുകയും അത് കൂടുതൽ ആപത്ത് വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കി. ഗാർഷ്യയെ വധിച്ചാൽ മറ്റുള്ളവർക്കും ഇതേ ദുരന്തം ഉണ്ടാകുമെന്ന ഭയം കൊണ്ട് തങ്ങൾക്കെതിരായ സംഘടിത നീക്കങ്ങൾ അവസാനിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. അവരുടെ ചെയ്തികളെപ്പറ്റി ഞാൻ യാതൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്ക് വളരെ നന്നായിരുന്നു. എൻ്റെ ജീവൻ ത്രാസിൽ തൂങ്ങിയ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുറിയിലിട്ടടച്ച് അങ്ങേയറ്റം ഭീകരന്മാരായ അവർ എന്നെ ഭീഷണിപ്പെടുത്തി അപായകരമായ വിധത്തിൽ പീഡിപ്പിച്ചു. എൻ്റെ തോളിൽ കാണുന്ന ഈ കത്തിക്കുത്തിൻ്റെ പാട് നോക്കൂ. കൈകൾ പിടിച്ചു തിരിച്ചു പരിക്കേൽപ്പിച്ചു. ജനാലയിലൂടെ ഞാൻ വിളിച്ചു പോവാൻ ശ്രമിച്ചപ്പോൾ അവർ എൻ്റെ വായിൽ തുണി തള്ളിക്കയറ്റി. ഈ കഠിന തടവ് 5 ദിവസത്തോളം നീണ്ടു നിന്നു. കഷ്ടിച്ച് ജീവൻ നിലനിർത്താനുള്ള ആഹാരം പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല. ഇന്നുച്ചയ്ക്ക് അവർ എന്നെ കാര്യമായി സൽക്കരിച്ചു. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞയുടനെ എനിക്ക് ലഹരി പിടിച്ചു. സ്വപ്നത്തിൽ എന്ന വെണ്ണം ഒരു വണ്ടിയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ തന്നെ എന്നെ തീവണ്ടിയിലേക്ക് കയറ്റാനും ശ്രമിച്ചു. എന്നാൽ എനിക്കല്പം ബോധമുദിച്ചു. എൻ്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ ഓർമ്മിച്ചു. ഞാൻ തീവണ്ടിയിൽ കയറാതെ കുതിറി മാറി. ഈ മനുഷ്യൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു ടാക്സിയിൽ കയറി രക്ഷപ്പെട്ടത്. അങ്ങനെ എന്നേക്കുമായി ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തുതി. സുപ്രധാനമായ ഈ മൊഴി വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതിനിടയിൽ തലയാട്ടിക്കൊണ്ട് ഹോംസ് പറഞ്ഞു, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അന്വേഷണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നിയമ നടപടികൾ ആരംഭിക്കണം. ഞാൻ ഈ അഭിപ്രായത്തോട് യോജിച്ചു. ശരിയാണ്, സമർത്ഥനായ ഒരു അഭിഭാഷകൻ ഇത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നടപടിയായിരുന്നു എന്ന് സ്ഥാപിച്ചേക്കാം. ഈ ഒരു കുറ്റത്തിനല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായേക്കാവുന്ന മറ്റ് 100 കൂട്ടം കുറ്റങ്ങൾക്ക് അവരെ വിചാരണ ചെയ്യാൻ ആവില്ലല്ലോ. പ്രസന്നവധനായ ബെയിൻസ് മറ്റൊരു രീതിയിലാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞു, അതിരിക്കട്ടെ, നിയമ നടപടിയെപ്പറ്റി അതിലും മെച്ചമായ തരത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ആത്മരക്ഷാവാദം മറ്റൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ അവൻ എത്ര ദുഷ്ടനായാലും പച്ചയ്ക്ക് പച്ച വിളിച്ചു വരുത്തി അറുങ്കുല ചെയ്യുന്നത് വേറെ കാര്യം. ഇത് അനുവദനീയമല്ല. ഹൈഗാബിളിലുള്ള മറ്റ് താമസക്കാരെ കണ്ടു സംസാരിക്കുമ്പോൾ നമ്മുടെ നിഗമനം തികച്ചും ശരിയാണെന്ന് ബോധ്യമാകും. സാൻ പെട്രോയിലെ കടുവയെ വിചാരണയ്ക്ക് നിർത്തും മുമ്പ് അല്പം ചരിത്രം പറയാം. ഹൈഗാബിളിൽ നിന്ന് സ്ഥലമിട്ട അയാളും കൂട്ടനും കൗശലവും ധൈര്യവും കൈവിടാതെ എഡ്മോണ്ടൽ സ്ട്രീറ്റിലെ ഒരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ നിന്നും കഴ്സൺ സ്ക്വയറിലേക്ക് അവർ ഒളിച്ചു കടന്നു. അവരെ തേടി നടന്നവരുടെ കണ്ണുവെട്ടിക്കുവാൻ അങ്ങനെ കഴിഞ്ഞു. അതിൽ പിന്നെ അവരെ ഇംഗ്ലണ്ടിൽ കണ്ടിട്ടില്ല. 6 മാസം കഴിഞ്ഞ് മൊണ്ടാൽവായിലെ മാർക്കസും അയാളുടെ സെക്രട്ടറി സിഗ്നർ റുള്ളിയും മാഡ്രിഡിലെ എക്സ്ക്യൂരിയൽ ഹോട്ടലിലുള്ള അവരവരുടെ മുറികളിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. അത് വെറും ആത്മഹത്യയാണെന്ന് കരുതി പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തില്ല. അങ്ങനെ കൊലയാളികൾ രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ ബെയിൻസ് ബേക്കർ സ്ട്രീറ്റിൽ എത്തി ഞങ്ങളെ സന്ദർശിക്കുകയും കൊല്ലപ്പെട്ട 2 പേരെയും സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അല്പം കാലതാമസം ഉണ്ടായാൽ പോലും ഒടുവിൽ നീതി നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. വൈകുന്നേരം പൈപ്പ് വലിച്ചുകൊണ്ട് ഹോംസ് വാട്സനെ വിളിച്ചു. സുഹൃത്തെ, ഇതൊരു കുഴഞ്ഞ കേസ് തന്നെ. സാധാരണ ചെയ്യാറുള്ളതുപോലെ സംക്ഷിപ്ത രൂപത്തിൽ ഇത് അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. 2 ഭൂഖണ്ഡങ്ങളിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. നിഗൂഢതയാർന്ന 2 സംഘം വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്യധികം ആദരിക്കപ്പെടുന്ന ആളും നമ്മുടെ സുഹൃത്തുമായ സ്കോട്ട് എക്ലീസ് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പ്രശ്നം കുറെ കൂടി സങ്കീർണമായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഇതുമായി ബന്ധിപ്പിച്ചതിലൂടെ കൊല്ലപ്പെട്ട ഗാർഷ്യ ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനും ആത്മാഭിമാനിയുമായിരുന്നെന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ കേസിന് എത്രയോ സാധ്യതകൾ ഉണ്ടായിരുന്നു. കുറ്റവാളികളാവട്ടെ ദുഷ്ടബുദ്ധികളും വഞ്ചകരും, ഈ ഘോര കാന്താരത്തിലെ
ദുർഘട പന്താവിൽ കൂടി നമ്മുടെ സഹായം സമർത്ഥനുമായ ഇൻസ്പെക്ടറോടൊപ്പം ശരിയായ നിഗമനത്തിൽ ചെന്നെത്താൻ കഴിഞ്ഞു എന്നതുമാത്രമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇനിയും ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് വ്യക്തമാകാതെ അവശേഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഗാർഷ്യയുടെ ആ പാചകക്കാരനായ നീഗ്രോ എന്തിനാണ് തിരികെ വന്നത്? അതിനുത്തരവാദി ആ അപൂർവ ജീവിയായ പാചകക്കാരൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സാൻ പെഡ്രോയിലെ ഏതോ ഘോരവനത്തിൽ ജനിച്ചു വളർന്ന പ്രാകൃതനാണ് ആ മനുഷ്യൻ. അതുതന്നെയാണ് അയാളുടെ ദൗർബല്യവും. ഏതോ വിശ്വസ്ത സഹായിയുടെ സങ്കേതത്തിലേക്ക് ഈ പാചകക്കാരനും അയാളുടെ കൂട്ടുകാരനും കൂടി ഒളിച്ചു കടന്നു. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതോ വീട്ടുപകരണം എടുക്കാൻ പാചകക്കാരൻ മറന്നുപോയിരുന്നു. അക്കാര്യം മറന്നു കളയാൻ കൂട്ടുകാരൻ അയാളെ ഉപദേശിച്ചിരുന്നു. എന്നാൽ ആ നീഗ്രോയുടെ മനസ്സ് അതിൽ തന്നെ ഉറച്ചു നിന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ വിസ്റ്റീരിയ ലോഡ്ജിലേക്ക് തിരികെ പോയി. ജനാലയിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ടത് വീടിന് കാവൽ കിടക്കുന്ന വാൾട്ടേഴ്സ് എന്ന പോലീസുകാരനെയാണ്. 3 ദിവസം കൂടി അയാൾ കാത്തിരുന്നു. ആ ഉപകരണത്തോടുള്ള മമതാബന്ധമോ അന്ധവിശ്വാസമോ മൂലമെന്നറിയില്ല, അയാൾ വീണ്ടും അങ്ങോട്ട് പോയി. ഇൻസ്പെക്ടർ ബെയിൻസ് സാധാരണ പ്രകടമാക്കാനുള്ള സാമർത്ഥ്യം ഇവിടെയും പ്രകടിപ്പിച്ചു. ഈ സംഭവം നിസ്സാരമാക്കി എൻ്റെ മുന്നിൽ ചിത്രീകരിച്ചെങ്കിലും അതിൻ്റെ പ്രാധാന്യം മുഴുവൻ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ബെയിൻസ് ഒരുക്കി വെച്ച കെണിയിൽ ആ പ്രാകൃത മനുഷ്യൻ വീഴുക തന്നെ ചെയ്തു. വാട്സൺ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? വെട്ടിനുറുക്കിയ പക്ഷി, പാത്രത്തിലിരുന്ന രക്തം, കരിഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ തുടങ്ങിയവ ആ അടുക്കളയിൽ കണ്ടല്ലോ. ഭീകരമായ ഒരന്തരീക്ഷമാണ് അവിടെ നിലനിന്നിരുന്നത്. അതിൻ്റെ രഹസ്യം എനിക്ക് പിടികിട്ടിയിട്ടില്ല. തൻ്റെ നോട്ട്ബുക്കിലെ ഒരു കുറിപ്പെടുത്ത് കാണിച്ചുകൊണ്ട് ഹോംസ് പുഞ്ചിരിച്ചു. എക്കർമാൻ എഴുതിയ മന്ത്രവാദവും നീഗ്രോ മതങ്ങളും എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയായിരുന്നു അത്. ആ ഭാഗം ഇങ്ങനെയാണ്: ദുർഭൂതങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള ചില ബലികർമ്മങ്ങൾ നടത്തിയിട്ട് ഏതൊരു സുപ്രധാന കാര്യത്തിനും മന്ത്രവാദ വിശ്വാസിയായി നീഗ്രോ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഇത് മൂർധന്യത്തിലെത്തുമ്പോൾ നരബലിയും നരമാംസ ഭോജനവും നടത്താറുണ്ട്. വെളുത്ത പൂവൻകോഴിയെ ജീവനോടെ വെട്ടിനുറുക്കുകയോ കറുത്ത ആട്ടിയും കുട്ടിയെ കഴുത്തുവെട്ടി ചുട്ടരിക്കുകയോ ഒക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. നോട്ട്ബുക്ക് സാവധാനം അടച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു: അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രാകൃത സുഹൃത്ത് ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ യാഥാസ്ഥിതികനായിരുന്നു എന്ന് കാണാം. വാട്സൺ, വിചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വിചിത്രാവസ്ഥയിൽ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോകുന്നതാണ് ഭീകരാവസ്ഥ.